ഗ്രൈഗ് വാഗ്ലാൻഡ് വായിച്ച ജി കെ ചെസ്റ്റർട്ടൺ എഴുതിയ ദി സീക്രട്ട് ഗാർഡൻ ഫ്രം ദി ഇന്നസെൻസ് ഓഫ് ഫാദർ ബ്രൗൺ. പാരീസ് പോലീസ് മേധാവിയായ അരിസ്റ്റിഡ് വാലന്റൈൻ അത്താഴത്തിനു വൈകി അദ്ദേഹത്തിന്റെ അതിഥികളിൽ ചിലർ അദ്ദേഹത്തിനു മുമ്പ് എത്തിത്തുടങ്ങി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ രഹസ്യസേവകൻ ഇവാൻ അവരെ ആശ്വസിപ്പിച്ചു. മീശയുടെ അത്രയും നരച്ച മുഖവും വടുവുമുള്ള വൃദ്ധൻ എപ്പോഴും പ്രവേശന ഹാളിലെ ഒരു മേശയിലിരിക്കും. ആയുധങ്ങൾ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഹാൾ. വാലന്റൈൻസിന്റെ വീട് ഒരുപക്ഷെ അതിന്റെ യജമാനനെപ്പോലെ തന്നെ വിചിത്രവും ആഘോഷിക്കപ്പെട്ടതുമായിരുന്നു. ഉയർന്ന മതിലുകളും ഉയരമുള്ള പോപ്പുലറുകളുമുള്ള ഒരു പഴയ വീടായിരുന്നു അത്. ഏതാണ്ട് സെൻ തൂങ്ങിക്കിടക്കുന്നു. എന്നാൽ അതിന്റെ വാസ്തുവിദ്യയുടെ വിചിത്രതയും ഒരുപക്ഷെ പോലീസ് മൂല്യവും ഇതായിരുന്നു, ഇവാനും ആയുധപ്പുരയും കാവൽ നിൽക്കുന്ന ഈ മുൻവാതിലിലൂടെയല്ലാതെ അന്തിമ എക്സിറ്റ് ഇല്ലായിരുന്നു എന്നതാണ്. പൂന്തോട്ടം വലുതും വിശാലവുമായിരുന്നു. വീട്ടിൽ നിന്ന് പൂന്തോട്ടത്തിലേക്ക് നിരവധി എക്സിറ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷേ പൂന്തോട്ടത്തിൽ നിന്ന് പുറത്തെ ലോകത്തേക്ക് ഒരു എക്സിറ്റ് ഉണ്ടായിരുന്നില്ല. ചുറ്റും അതിന്റെ മുകളിൽ പ്രത്യേക സ്പൈക്കുകളുള്ള ഒരു ഉയരമുള്ള മിനുസമാർന്നതും അളക്കാനാവാത്തതുമായ ഒരു മതിലുണ്ടായിരുന്നു. നൂറോളം കുറ്റവാളികൾ കൊല്ലുമെന്ന് സത്യം ചെയ്ത ഒരാളെ പ്രതിഫലിപ്പിക്കാൻ പറ്റിയ ഒരു മോശം പൂന്തോട്ടമല്ല ഇത്. ഇവാൻ അതിഥികളോട് വിശദീകരിച്ചതുപോലെ അവരുടെ ആതിഥേയൻ 10 മിനിറ്റ് നേരത്തേക്ക് തന്നെ കസ്റ്റഡിയിലെടുത്തതായി ഫോൺ ചെയ്തിരുന്നു. വധശിക്ഷകളെക്കുറിച്ചും അത്തരം വൃത്തികെട്ട കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ചില അവസാന ക്രമീകരണങ്ങൾ ചെയ്യുകയായിരുന്നു എന്നതാണ് സത്യം. ഈ കടമകൾ അദ്ദേഹത്തിന് വളരെ വെറുപ്പുളവാക്കുന്നവയായിരുന്നെങ്കിലും അവൻ എല്ലായ്പ്പോഴും അവ കൃത്യതയോടെ നിർവഹിച്ചു. കുറ്റവാളികളെ പിന്തുടരുന്നതിൽ അദ്ദേഹം നിഷ്കരുണമായിരുന്നു. അവരുടെ ശിക്ഷയെക്കുറിച്ച് അദ്ദേഹം വളരെ സൗമ്യനായിരുന്നു. ഫ്രഞ്ചുകാരുടെയും പ്രധാനമായും യൂറോപ്യൻ പോലീസ് രീതികളുടെയും മേൽ അദ്ദേഹം പരമാധികാരിയായിരുന്നതിനാൽ ശിക്ഷകൾ ലഘൂകരിക്കുന്നതിനും ജയിലുകളുടെ ശുദ്ധീകരണത്തിനും അദ്ദേഹത്തിന്റെ വലിയ സ്വാധീനം മാന്യമായി ഉപയോഗിച്ചിരുന്നു. അദ്ദേഹം മഹാനായ മാനുഷിക ഫ്രഞ്ച് സ്വതന്ത്രചിന്തകരിൽ ഒരാളായിരുന്നു. അവരുടെ ഒരേയൊരു തെറ്റ് അവർ കരുണയെ നീതിയേക്കാൾ തണുപ്പിക്കുന്നു എന്നതാണ്. വാലന്റ് എത്തിയപ്പോൾ അദ്ദേഹം ഇതിനകം കറുത്ത വസ്ത്രങ്ങളും ചുവന്ന റോസറ്റ് എന്ന മനോഹരമായ രൂപവും ധരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഇരുണ്ട താടി ഇതിനകം നരച്ച നിറത്തിൽ വികസിച്ചിരുന്നു. അയാൾ നേരെ തന്റെ വീടിനു പിന്നിലൂടെ തന്റെ പഠനമുറിയിലേക്ക് പോയി. അത് പിന്നിലെ മൈതാനത്ത് തുറന്നു. പൂന്തോട്ടത്തിന്റെ വാതിൽ തുറന്നിരുന്നു. തന്റെ പെട്ടി അതിന്റെ ഔദ്യോഗിക സ്ഥലത്ത് ശ്രദ്ധാപൂർവം പൂട്ടിയ ശേഷം തുറന്ന വാതിലിൽ കുറച്ച് നിമിഷങ്ങൾ നിന്നുകൊണ്ട് അയാൾ പൂന്തോട്ടത്തിലേക്ക് നോക്കി. ഒരു മൂർച്ചയുള്ള ചന്ദ്രൻ കൊടുങ്കാടിന്റെ പറക്കുന്ന തുണിക്കഷണങ്ങളോടും കീറലുകളോടും പോരാടുകയായിരുന്നു. വാലന്റ് അതിനെ തന്റേതുപോലുള്ള ശാസ്ത്രീയ സ്വഭാവങ്ങളിൽ അസാധാരണമായ ഒരു വിഷാദത്തോടെയാണ് കണ്ടത്. ഒരുപക്ഷെ അത്തരം ശാസ്ത്ര സ്വഭാവങ്ങൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നത്തെക്കുറിച്ച് ഒരു മാനസിക പ്രവചനം ഉണ്ടായിരിക്കാം. അത്തരമൊരു നിഗൂഢ മാനസികാവസ്ഥയിൽ നിന്ന് കുറഞ്ഞത് അയാൾ പെട്ടെന്ന് സുഖം പ്രാപിച്ചു. കാരണം അയാൾ വൈകിയെന്നും അതിഥികൾ ഇതിനകം എത്തിത്തുടങ്ങിയെന്നും അവനറിയാമായിരുന്നു. അവൻ അതിൽ പ്രവേശിച്ചപ്പോൾ തന്റെ സ്വീകരണമുറിയിലേക്ക് ഒരു നോട്ടം മതിയായിരുന്നു, തന്റെ പ്രധാന അതിഥി ഒരിക്കലും അവിടെ ഇല്ലെന്ന് ഉറപ്പാക്കാൻ. ചെറിയ പാർട്ടിയുടെ മറ്റെല്ലാ തൂണുകളും അയാൾ കണ്ടു. ഇംഗ്ലീഷ് അംബാസഡർ ലോർഡ് ഗാലോവേയെ കണ്ടു. ആപ്പിൾ പോലെ ചുവന്ന മുഖമുള്ള, ഗാർട്ടറിന്റെ നീല റിബൺ ധരിച്ച, കോളറിക്കു വൃദ്ധനായ ഒരു ആപ്പിൾ പോലെയുള്ള നൂൽ പോലുള്ള ലേഡി ഗാലോവേയെ അവൻ കണ്ടു. കുത്ത്. അവളുടെ മകൾ ലേഡി മാർഗരറ്റ് ഗ്രഹാം എൽഫിഷ് മുഖവും ചെമ്പ് നിറമുള്ള മുടിയുമുള്ള വിളറിയ സുന്ദരിയായ പെൺകുട്ടി. കറുത്ത കണ്ണുകളും ആഡംബരവുമുള്ള മോൺസിയിലെ ഡച്ചസ് മിഷേലിനെയും കറുത്ത കണ്ണുകളും ആഡംബരവുമുള്ള രണ്ട് പെൺമക്കളെയും അയാൾ കണ്ടു. കൂടാതെ കണ്ണടയും കൂർത്ത തവിട്ട് താടിയും സമാന്തര ചുളിവുകളുള്ള നെറ്റിയുമുള്ള ഒരു സാധാരണ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഡോക്ടർ സൈമണിനെയും അയാൾ കണ്ടു. അവ നിരന്തരം പുരികങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവരുന്നതിനാൽ അത്യധികതയുടെ ശിക്ഷയാണ്. ഇംഗ്ലണ്ടിൽ അടുത്തിടെ കണ്ടുമുട്ടിയ എസെക്സിലെ കോബിലെ ഫാദർ ബ്രൗണിനെ അദ്ദേഹം കണ്ടു. ഇവരിൽ ആരേക്കാളും താൽപ്പര്യത്തോടെ യൂണിഫോമിൽ ഒരു ഉയരമുള്ള മനുഷ്യനെ അദ്ദേഹം കണ്ടു. അദ്ദേഹം വളരെ ഹൃദ്യമായ അംഗീകാരം ലഭിക്കാതെ ഗാലോവേസിനെ വണങ്ങി. ഇപ്പോൾ തന്റെ ആതിഥേയനെ ആദരിക്കാൻ ഒറ്റയ്ക്ക് മുന്നോട്ടു വന്നു. ഫ്രഞ്ച് ഫോറിൻ ലെജിയനിലെ കമാൻഡന്റ് ഒബ്രയൻ ആയിരുന്നു അദ്ദേഹം. മെലിഞ്ഞതും എന്നാൽ അല്പം ധിക്കാരിയുമായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ക്ലീൻ ഷേവ് ചെയ്ത ഇരുണ്ട മുടിയുള്ള നീലക്കണ്ണുള്ള, വിജയകരമായ പരാജയങ്ങളുടെയും വിജയകരമായ ആത്മഹത്യകളുടെയും ആ പ്രശസ്ത റെജിമെന്റിലെ ഒരു ഉദ്യോഗസ്ഥനിൽ സ്വാഭാവികമായി തോന്നിയതുപോലെ അദ്ദേഹത്തിന് ഒരേസമയം ധീരനും വിഷാദവുമുള്ള ഒരു അവകാശിയുണ്ടായിരുന്നു. ജന്മനാ ഒരു ഐറിഷ് മാന്യനായിരുന്നു അദ്ദേഹം. ബാല്യത്തിൽ ഗാലോവേസിനെ, പ്രത്യേകിച്ച് മാർഗരറ്റ് ഗ്രഹാമിനെ പരിചയമുണ്ടായിരുന്നു. കടബാധ്യതകൾ കാരണം അദ്ദേഹം രാജ്യം വിട്ടിരുന്നു. ഇപ്പോൾ യൂണിഫോമിലും സേബറിലും സ്പർസിലും ആടിക്കളിച്ചുകൊണ്ട് ബ്രിട്ടീഷ് മര്യാദകളിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ചു. അംബാസഡറുടെ കുടുംബത്തെ വണങ്ങിയപ്പോൾ ലോർഡും ലേഡി ഗാലോവേയും ഉറച്ചുനിന്നു. ലേഡി മാർഗരറ്റ് തിരിഞ്ഞു നോക്കി. എന്നാൽ അത്തരം ആളുകൾക്ക് പരസ്പരം താൽപ്പര്യമുള്ള പഴയ കാരണങ്ങളാൽ അവരുടെ വിശിഷ്ട ആതിഥേയർക്ക് അവരിൽ പ്രത്യേക താൽപ്പര്യമില്ലായിരുന്നു. കുറഞ്ഞത് അവരിൽ ആരും അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ വൈകുന്നേരത്തെ അതിഥിയായിരുന്നില്ല. പ്രത്യേക കാരണങ്ങളാൽ ലോകമെമ്പാടും പ്രശസ്തനായ ഒരു മനുഷ്യനെ വാലന്റ് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ചില മികച്ച ഡിറ്റക്റ്റീവ് പര്യടനങ്ങളിലും അമേരിക്കയിലെ വിജയങ്ങളിലും അദ്ദേഹം നേടിയ സൗഹൃദം. ജൂലിയസ് കെ ബ്രെയിനിനെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭീമാകാരവും തകർന്നതുമായ ചെറിയ മതങ്ങളുടെ സമ്മാനങ്ങൾ അമേരിക്കൻ ഇംഗ്ലീഷ് പത്രങ്ങൾക്ക് വളരെ എളുപ്പമുള്ള കളിയും സമാധാനവും നൽകിയിട്ടുണ്ട്. മിസ്റ്റർ ബ്രെയിൻ ഒരു നിരീശ്വരവാദിയാണോ അതോ ഒരു മോർമോണാണോ അതോ ഒരു ക്രിസ്ത്യൻ ശാസ്ത്രജ്ഞനാണോ എന്ന് ആർക്കും കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അത് പരീക്ഷിക്കപ്പെടാത്ത ഒരു പാത്രമാണെങ്കിൽ ഏതെങ്കിലും ഭൗതിക പാത്രത്തിലേക്ക് പണം പകരാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അമേരിക്കൻ ഷേക്സ്പിയറെ കാത്തിരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഹോബി. മീൻ പിടിക്കുന്നതിനേക്കാൾ ക്ഷമയുള്ള ഒരു ഹോബി. വാൾട്ട് വിറ്റ്മാനെ അദ്ദേഹം ആരാധിച്ചിരുന്നു. പക്ഷേ പാരീസിലെ ലൂക്ക് പി ടാനർ വിറ്റ്മാനേക്കാൾ പുരോഗമനവാദിയാണെന്ന് അദ്ദേഹം കരുതി. പുരോഗമനവാദിയെന്ന് അദ്ദേഹം കരുതുന്ന എന്തും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. വാലന്റൈൻ പുരോഗമനവാദിയാണെന്ന് അദ്ദേഹം കരുതി. അതുവഴി അദ്ദേഹത്തിന് ഗുരുതരമായ അനീതി സംഭവിച്ചു. മുറിയിൽ ജൂലിയസ് കെ തലച്ചോറിന്റെ ഉറച്ച രൂപം ഒരു അത്താഴവിരുന്ന് പോലെ നിർണായകമായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ അഭാവത്തിന്റെ അത്രയും വലുതാണെന്ന് നമ്മിൽ വളരെ ചുരുക്കം പേർക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഈ മികച്ച ഗുണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ സഹപ്രവർത്തകനായിരുന്നു. ഉയരമുള്ളവനെപ്പോലെ തടിച്ചവനും വൈകുന്നേരം കറുത്ത വസ്ത്രം ധരിച്ചവനും വാച്ച് ചെയിനിന്റെയോ മോതിരത്തിന്റെയോ അത്രയും ആശ്വാസമില്ലാതെ. അദ്ദേഹത്തിന്റെ മുടി വെളുത്തതും ജർമ്മൻകാരെ പോലെ നന്നായി പിന്നിലേക്ക് ചീകിയതുമായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം ചുവപ്പും ഉഗ്രവും ചെറൂബിക്കു നിറമുള്ളതുമായിരുന്നു. താഴത്തെ ചുണ്ടിനടിയിൽ ഒരു ഇരുണ്ട മുഴ ഉണ്ടായിരുന്നു. അത് നാടകീയവും മെഫിസ്റ്റോഫാലോൺ പോലും പ്രഭാവമുള്ള ആ ശിശുമുഖം ഉയർത്തി. എന്നിരുന്നാലും അധികം താമസിയാതെ ആ സലൂൺ ആഘോഷിക്കപ്പെട്ട അമേരിക്കക്കാരനെ ഉറ്റുനോക്കി. അയാൾ വൈകുന്നത് ഇതിനകം തന്നെ ഒരു ഗാർഹിക പ്രശ്നമായി മാറിയിരുന്നു. അതിനാൽ ലേഡി ഗാലോവേയെ കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ വേഗത്തിൽ ഡൈനിംഗ് റൂമിലേക്ക് അയച്ചു. ഒരു കാര്യത്തിൽ ഗാലോവേസ് മാന്യരും ലാളിത്യമുള്ളവരുമായിരുന്നു. ലേഡി മാർഗരറ്റ് ആ സാഹസികനായ ബ്രിയന്റെ കൈ പിടിക്കാത്തിടത്തോളം അവളുടെ പിതാവ് പൂർണ്ണമായും സംതൃപ്തനായിരുന്നു. അവൾ അങ്ങനെ ചെയ്തില്ല. അവൾ ഡോക്ടർ സൈമണിന്റെ കൂടെ മാന്യമായി പോയി. എന്നിരുന്നാലും വൃദ്ധനായ ലോർഡ് ഗാലോവേ അസ്വസ്ഥനും മിക്കവാറും പരിഷ്ണനുമായിരുന്നു. അത്താഴ സമയത്ത് അദ്ദേഹം നയതന്ത്രജ്ഞനായിരുന്നു. പക്ഷേ സിഗാറുകൾക്കു മുകളിലൂടെ മൂന്ന് ഇളയ പുരുഷന്മാരായ സൈമൺ, ഡോക്ടർ ബ്രൗൺ പുരോഹിതൻ, വിദേശ യൂണിഫോമിൽ നാടുകടത്തപ്പെട്ട ദ്രോഹിയായ ബ്രിയൻ എന്നിവർ സ്ത്രീകളുമായി ഇടപഴകാനോ കൺസർവേറ്ററിയിൽ പുകവലിക്കാനോ ഉരുകിപ്പോയി. പിന്നീട് ഇംഗ്ലീഷ് നയതന്ത്രജ്ഞൻ വളരെ നയതന്ത്രജ്ഞനല്ലാത്തവനായി. സ്കാംബോ ബ്രയാൻ എങ്ങനെയെങ്കിലും മാർഗരറ്റിന് സൂചന നൽകുന്നുണ്ടാകുമെന്ന ചിന്ത ഓരോ 60 സെക്കൻഡിലും അദ്ദേഹത്തെ വേദനിപ്പിച്ചു. എങ്ങനെയെന്ന് അദ്ദേഹം സങ്കൽപ്പിക്കാൻ ശ്രമിച്ചില്ല. എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന ഹോറിയാങ്കിയായ ബ്രെയിനും ഒന്നിലും വിശ്വസിക്കാത്ത വാലന്റൈനും ഒന്നിലും വിശ്വസിക്കാത്ത മുള്ളൻ ഫ്രഞ്ചുകാരൻ വാലന്റൈനും കാപ്പി കുടിക്കാൻ ബാക്കിയായി. അവർക്ക് പരസ്പരം വാദിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇരുവർക്കും അദ്ദേഹത്തെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പുരോഗമന യുക്തി ഒരു പ്രതിസന്ധിയിലെത്തി. ലോർഡ് ഗാലോവേയും എഴുന്നേറ്റ് സ്വീകരണമൊരു തേടി. ഡോക്ടറുടെ ഉച്ചത്തിലുള്ള പിച്ചിച്ചീന്തൽ ശബ്ദവും തുടർന്ന് പുരോഹിതന്റെ മങ്ങിയ ശബ്ദവും തുടർന്ന് പൊതുവായ ചിരിയും കേൾക്കുന്നതുവരെ 6-8 മിനിറ്റ് നീണ്ട ഭാഗങ്ങളിലൂടെ അദ്ദേഹം വഴിതെറ്റിപ്പോയി. അവർ ശാസ്ത്രത്തെയും മതത്തെയും കുറിച്ച് വാദിക്കുന്നുണ്ടാകാമെന്ന് അദ്ദേഹം ശപിച്ചുകൊണ്ട് കരുതി. പക്ഷേ സലൂൺ വാതിൽ തുറന്ന നിമിഷം അയാൾക്ക് ഒരു കാര്യം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അവിടെയില്ലാത്തത് അയാൾ കണ്ടു. സാധാരണക്കാരനായ ഒബ്രിയൻ ഇല്ലെന്നും ലേഡി മാർഗരറ്റും ഇല്ലെന്നും അയാൾ കണ്ടു. ഡൈനിംഗ് റൂമിൽ നിന്ന് അക്ഷമയോടെ എഴുന്നേറ്റ അദ്ദേഹം വീണ്ടും പാസേജിലിടറി. ഐറിഷ് അൾജീരിയൻ ഭ്രാന്തനിൽ നിന്ന് മകളെ സംരക്ഷിക്കുക എന്ന ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ കേന്ദ്രബിന്ദുവായി മാറിയിരുന്നു. വാലന്റൈൻസ് സ്റ്റഡി നടക്കുന്ന വീടിന്റെ പിന്നിലേക്ക് അയാൾ പോകുമ്പോൾ തന്റെ മകളെ കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. വെളുത്തതും പുച്ഛവുമായ മുഖവുമായി അവൾ കടന്നുപോയി. അത് രണ്ടാമത്തെ പ്രഹേളികയായിരുന്നു. അവൾ ഒബ്രിയനൊപ്പമുണ്ടായിരുന്നെങ്കിൽ ഒബ്രിയൻ എവിടെയായിരുന്നു? അവൾ ഒബ്രിയനൊപ്പമുണ്ടായിരുന്നെങ്കിൽ അവൾ എവിടെയായിരുന്നു? ഒരുതരം വൃത്തികെട്ടതും വികാരഭരിതവുമായ സംശയത്തോടെ അയാൾ മാളികയുടെ ഇരുണ്ട പിൻഭാഗങ്ങളിലേക്ക് തപ്പിനോക്കി. ഒടുവിൽ പൂന്തോട്ടത്തിലേക്ക് തുറക്കുന്ന ഒരു വേലക്കാരന്റെ പ്രവേശന കവാടം കണ്ടെത്തി. അവളുടെ കത്രികയുള്ള ചന്ദ്രൻ ഇപ്പോൾ എല്ലാ കൊടുങ്കാറ്റ് റാക്കും കീറുമുറിച്ചു. പൂന്തോട്ടത്തിന്റെ 4 കോണുകളിലും അർജന്റ് ലൈറ്റ് പ്രകാശിച്ചു. പുൽത്തകിടിക്കു കുറുകെ പഠനവാതിലിലേക്ക് നീങ്ങുന്ന നീലനിറത്തിലുള്ള ഒരു ഉയരമുള്ള രൂപം. അവന്റെ മുഖത്ത് ചന്ദ്രപ്രകാശമുള്ള വെള്ളിയുടെ തിളക്കം അദ്ദേഹത്തെ സാധാരണക്കാരനായ ഒബ്രിയനായി തിരഞ്ഞെടുത്തു. ഫ്രഞ്ച് ജനാലകൾക്കിടയിലൂടെ അയാൾ വീട്ടിലേക്ക് അപ്രത്യക്ഷനായി. ലോർഡ് ഗാലോവേയെ വിവരണാതീതമായ കോപത്തോടെ ഉപേക്ഷിച്ചു. ഒരേസമയം ക്രൂരവും അവ്യക്തവുമായി. ഒരു തിയേറ്ററിലെ ഒരു രംഗം പോലെ നീലയും വെള്ളിയും കലർന്ന പൂന്തോട്ടം, അവന്റെ ലൗകിക അധികാരം അതിനെതിരെ പോരാടിയിരുന്ന ആ സ്വേച്ഛാധിപത്യ ആർദ്രയോടെ അവനെ പരിഹസിക്കുന്നതായി തോന്നി. ഐറിഷുകാരന്റെ കാലടികളുടെ നീളവും ഭംഗിയും അവനെ കോപാകുലനാക്കി. അവൻ ഒരു പിതാവിനു പകരം ഒരു എതിരാളിയാണെന്ന മട്ടിൽ ചന്ദ്രപ്രകാശം അവനെ ഭ്രാന്തനാക്കി. മാന്ത്രികതയാൽ പോലെ ഒരു വാട്ടോ ഫെയറി ഭൂമിയിലെ ഒരു ട്രൂയിഡറുകളുടെ പൂന്തോട്ടത്തിലേക്ക് അത്തരം പ്രണയപരമായ വിഡ്ഢിത്തങ്ങളെ സംസാരത്തിലൂടെ തകർക്കാൻ അവൻ തയ്യാറായി. അവൻ ശത്രുവിന്റെ പിന്നാലെ വേഗത്തിൽ നടന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ പുല്ലിലെ ഏതോ മരത്തിലോ കല്ലിലോ ഇടറി വീണു. ആദ്യം പ്രകോപനത്തോടെയും പിന്നീട് രണ്ടാമതും കൗതുകത്തോടെയും അതിലേക്ക് നോക്കി. അടുത്ത നിമിഷം ചന്ദ്രനും ഉയരമുള്ള പോപ്പുലറുകളും അസാധാരണമായ ഒരു കാഴ്ച കണ്ടു. ഒരു വൃദ്ധനായ ഇംഗ്ലീഷ് നയതന്ത്രജ്ഞൻ ഓടുമ്പോൾ കരയുകയോ അലറുകയോ ചെയ്തു. അവന്റെ കുതിരയുടെ നിലവിളി പഠനവാതിലിലേക്ക് വിളറിയ മുഖം കൊണ്ടുവന്നു. പ്രഭുവിന്റെ ആദ്യത്തെ വ്യക്തമായ വാക്കുകൾ കേട്ട ഡോക്ടർ സൈമണിന്റെ തിളങ്ങുന്ന കണ്ണടയും ആശങ്കാകുലനായ നെറ്റിയും. ലോർഡ് ഗാലോവേ കരയുകയായിരുന്നു. പുല്ലിൽ ഒരു ശവം, രക്തം പുരണ്ട ഒരു ശവം. ഒടുവിൽ ഒബ്രിയന്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞുപോയി. നമ്മൾ ഉടൻ തന്നെ വാലന്റൈനോട് പറയണം, ഡോക്ടർ പറഞ്ഞു. മറ്റേയാൾ താൻ പരിശോധിക്കാൻ ധൈര്യപ്പെട്ടതെല്ലാം പൊട്ടിച്ചിരിച്ചു വിവരിച്ചപ്പോൾ അദ്ദേഹം ഇവിടെയുണ്ട് എന്നത് ഭാഗ്യമാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ പോലും ആ നിലവിളിയിൽ ആകൃഷ്ടനായി ആ വലിയ ഡിറ്റക്റ്റീവ് ഓഫീസിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ സാധാരണ പരിവർത്തനം ശ്രദ്ധിക്കുന്നത് ഏതാണ്ട് രസകരമായിരുന്നു. ഒരു അതിഥിയുടെയും മാന്യന്റെയും പൊതുവായ ആശങ്കയോടെയാണ് അദ്ദേഹം വന്നത്, ഏതെങ്കിലും അതിഥിയോ ദാസനോ രോഗിയാണെന്ന് ഭയന്ന്. ആ ഭയാനകമായ വസ്തുത അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ എല്ലാ ഗൗരവത്തോടെയും പെട്ടെന്ന് തിളക്കമുള്ളവനും ബിസിനസ് പോലെയും തിരിഞ്ഞു. കാരണം ഇത് എത്ര പെട്ടെന്നുള്ളതും ഭയാനകവുമാണെങ്കിലും അദ്ദേഹത്തിന്റെ ജോലിയായിരുന്നു. വിചിത്രനായ മാന്യൻ അവർ പൂന്തോട്ടത്തിലേക്ക് തിടുക്കത്തിൽ പോകുമ്പോൾ പറഞ്ഞു, ഞാൻ ഭൂമിയിലുടനീളം നിഗൂഢതകൾ വേട്ടയാടേണ്ടതായിരുന്നു. ഇപ്പോൾ ഒരാൾ വന്ന് എന്റെ സ്വന്തം പിന്മുറ്റത്ത് സ്ഥിരതാമസമാക്കുന്നു. പക്ഷേ സ്ഥലം എവിടെയാണ്? നദിയിൽ നിന്ന് നേരിയ മൂടൽമഞ്ഞ് ഉയരാൻ തുടങ്ങിയതിനാൽ അവർ പുൽത്തകിടി മുറിച്ചുകടക്കുന്നത് എളുപ്പമല്ല. എന്നാൽ കുലുങ്ങിയ ഗാലോവേയുടെ മാർഗനിർദ്ദേശത്തിൽ മൃതദേഹം ആഴത്തിൽ മുങ്ങിയതായി അവർ കണ്ടെത്തി. പുല്ല്, വളരെ ഉയരവും വീതിയുമുള്ള ഒരു മനുഷ്യന്റെ ശരീരം. അവൻ മുഖം താഴേക്ക് കിടന്നു. അതിനാൽ അവന്റെ വലിയ തോളുകൾ കറുത്ത തുണിയിൽ പൊതിഞ്ഞിരിക്കുന്നതും അവന്റെ വലിയ തല കഷണ്ടിയുള്ളതും മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. നനഞ്ഞ കടൽപ്പായൽ പോലെ തലയോട്ടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒന്നോ രണ്ടോ തവിട്ടുനിറത്തിലുള്ള രോമങ്ങൾ ഒഴികെ വീണുപോയ മുഖത്തിനടിയിൽ നിന്ന് രക്തത്തിന്റെ ഒരു കടും ചുവപ്പ് സർപ്പം ഇഴഞ്ഞു നീങ്ങി. കുറഞ്ഞപക്ഷം സൈമൺ ആഴമേറിയതും ഏകവചനവുമായ സ്വരത്തിൽ പറഞ്ഞു, അവൻ നമ്മുടെ പാർട്ടിക്കാരനല്ല. അവനെ പരിശോധിക്കുക ഡോക്ടർ, വാലന്റൈൻ വളരെ ഉച്ചത്തിൽ നിലവിളിച്ചു. അവൻ മരിച്ചിരിക്കില്ലായിരിക്കാം. ഡോക്ടർ കുനിഞ്ഞു. അവന് തീരെ തണുപ്പില്ല, പക്ഷേ അവൻ മരിച്ചുപോയെന്ന് ഞാൻ ഭയപ്പെടുന്നു, അദ്ദേഹം മറുപടി പറഞ്ഞു. അവനെ ഉയർത്താൻ എന്നെ സഹായിക്കൂ. അവർ അവനെ ശ്രദ്ധാപൂർവം നിലത്തുനിന്ന് ഒരു ഇഞ്ച് ഉയർത്തി. അവൻ ശരിക്കും മരിച്ചിട്ടുണ്ടോ എന്ന സംശയങ്ങളെല്ലാം ഉടനടി പരിഹരിക്കപ്പെട്ടു. ഭയാനകമായി തലവീണു. അത് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും വേർപ്പെട്ടിരുന്നു. അവന്റെ തൊണ്ട മുറിച്ചയാൾക്ക് കഴുത്തും മുറിക്കാൻ കഴിഞ്ഞു. വാലന്ദ്ര പോലും ചെറുതായി ഞെട്ടി. അവൻ ഒരു ഗൊറില്ലയെപ്പോലെ ശക്തനായിരിക്കണം, അയാൾ പിറുപിറുത്തു. ശരീരഘടനാപരമായ ഗർഭഛിദ്രങ്ങൾക്ക് പരിചിതനാണെങ്കിലും ഒരു വിറയലുമില്ലാതെയല്ല ഡോക്ടർ സൈമൺ തല ഉയർത്തി. കഴുത്തിലും താടിയെല്ലിലും ചെറുതായി മുറിവേറ്റിരുന്നു, പക്ഷേ മുഖം കാര്യമായി കേട്ടില്ല. പെട്ടെന്ന് കുഴിഞ്ഞതും വീർത്തതുമായ ഒരു മഞ്ഞ മുഖമായിരുന്നു അത്. പരുന്തുപോലുള്ള മൂക്കും കനത്ത മൂടികളുമുള്ള ഒരു മുഖം. ഒരു ചൈനീസ് ചക്രവർത്തിയുടെ വിദൂരസ്പർശനമുള്ള ഒരു ദുഷ്ട റോമൻ ചക്രവർത്തിയുടെ മുഖം. അവിടെയുണ്ടായിരുന്നവരെല്ലാം അജ്ഞതയുടെ ഏറ്റവും തണുത്ത കണ്ണുകളോടെ അതിനെ നോക്കുന്നതായി തോന്നി. അവർ അവന്റെ ശരീരം ഉയർത്തിയപ്പോൾ അതിനടിയിൽ രക്തതത്തിന്റെ ചുവന്ന തിളക്കത്താൽ വികൃതമാക്കിയ ഒരു ഷർട്ടിന്റെ മുൻഭാഗത്തിന്റെ വെളുത്ത തിളക്കം അവർ കണ്ടു എന്നതൊഴിച്ചാൽ മറ്റൊന്നും ആ മനുഷ്യനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർ സൈമൺ പറഞ്ഞതുപോലെ ആ മനുഷ്യൻ ഒരിക്കലും അവരുടെ പാർട്ടിയിൽപ്പെട്ടവനല്ല, പക്ഷേ അത്തരമൊരു അവസരത്തിനായി വസ്ത്രം ധരിച്ച് അദ്ദേഹം വന്നതിനാൽ അതിൽ ചേരാൻ ശ്രമിച്ചിരിക്കാം. വാലന്റൈൻ കൈകളിലും മുട്ടുകുത്തിക്കിടന്ന് ശരീരത്തിന് ചുറ്റുമുള്ള 20 യാർഡ് വിസ്തൃതിയിലുള്ള പുല്ലും നിലവും പരിശോധിച്ചു. അതിൽ ഡോക്ടറുടെ വൈദഗ്ധ്യം കുറഞ്ഞതും അവ്യക്തവുമായ സഹായം അദ്ദേഹത്തിന് ലഭിച്ചു. ഇംഗ്ലീഷ് പ്രഭു. അവരുടെ മന്ദഹാസത്തിന് പ്രതിഫലമായി മറ്റൊന്നും ലഭിച്ചില്ല. കുറച്ച് ചില്ലകൾ ഒടിഞ്ഞുവീഴുകയോ വളരെ ചെറുതായി മുറിക്കുകയോ ചെയ്തതല്ലാതെ വാലന്റൈൻ ഒരു തൽക്ഷണ പരിശോധനയ്ക്കായി ഉയർത്തി, പിന്നീട് വലിച്ചെറിഞ്ഞു. ചില്ലകൾ, അവൻ ഗൗരവത്തോടെ പറഞ്ഞു, ചില്ലകളും തല വെട്ടിയ ഒരു അപരിചിതനും. ഈ പുൽത്തകിടിയിൽ അത്രേയുള്ളൂ. ഏതാണ്ട് ഭയാനകമായ ഒരു നിശ്ചലത ഉണ്ടായിരുന്നു. തുടർന്ന് അസ്വസ്ഥനായ ഗാലോവെ കുത്തനെ വിളിച്ചു, ആരാണ് അത്? പൂന്തോട്ട മതിലിനടുത്തുള്ള അത് ആരാണ്? ഡബിൾ കോട്ട്. മണ്ടത്തരമായി വലിയ തലയുള്ള ഒരു ചെറിയ രൂപം ചന്ദ്രപ്രകാശമുള്ള മൂടൽമഞ്ഞിൽ അവരുടെ അടുത്തേക്ക് ആടിയുലഞ്ഞു. ഒരു ഗോബ്ലിനെപ്പോലെ ഒരു നിമിഷം തിരഞ്ഞു, പക്ഷേ അവർ ഡ്രോയിംഗ് റൂമിൽ ഉപേക്ഷിച്ച നിരുപദ്രവകാരിയായ ചെറിയ പുരോഹിതനായി മാറി. ഞാൻ പറയുന്നു, അദ്ദേഹം സൗമ്യമായി പറഞ്ഞു. ഈ പൂന്തോട്ടത്തിന് വാതിലുകളില്ല, നിങ്ങൾക്കറിയാമോ? കാസാക്കിന്റെ കാഴ്ചയിൽ വാലന്റൈന്റെ കറുത്ത പുരികങ്ങൾ ഏതാണ്ട് പരസ്പരം കൂടിച്ചേർന്നിരുന്നു. തത്വത്തിൽ കസാക്കിന്റെ കാഴ്ചയിൽ, പക്ഷേ ആ പരാമർശത്തിന്റെ പ്രസക്തി നിഷേധിക്കാൻ അയാൾ വളരെ വെറുമൊരു മനുഷ്യനായിരുന്നു. ഡബിൾ കോട്ട്, നീ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞു. അവൻ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് കണ്ടെത്തുന്നതിനു മുമ്പ് അവൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് നമുക്ക് കണ്ടെത്തേണ്ടി വന്നേക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കൂ മാന്യരെ. എന്റെ സ്ഥാനത്തിനും കടമയ്ക്കും ഒരു ദോഷവും വരുത്താതെ ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ ചില വിശിഷ്ട വ്യക്തികളുടെ പേരുകൾ ഇതിൽ നിന്ന് ഒഴിവാക്കാമെന്ന് നാമെല്ലാവരും സമ്മതിക്കും. മാന്യരെ, മാന്യരെ, വിദേശ അംബാസഡർ ഉണ്ട്. നമ്മൾ അതിനെ ഒരു കുറ്റകൃത്യമായി അടയാളപ്പെടുത്തണമെങ്കിൽ അത് ഒരു കുറ്റകൃത്യമായി പിന്തുടരണം. അതുവരെ എനിക്ക് എന്റെ സ്വന്തം വിവേചനാധികാരം ഉപയോഗിക്കാം. ഞാൻ പോലീസിന്റെ തലവനാണ്. ഞാൻ വളരെ പരസ്യമായി സംസാരിക്കുന്ന ആളാണ്. എനിക്ക് സ്വകാര്യത നൽകാൻ കഴിയും. ദയവായി സ്വർഗമേ, എന്റെ ആളുകളെ മറ്റാരെയെങ്കിലും അന്വേഷിക്കാൻ വിളിക്കുന്നതിനു മുമ്പ് ഞാൻ എന്റെ സ്വന്തം അതിഥികളിൽ ഓരോരുത്തരെയും ഒഴിവാക്കും. മാന്യരെ, നിങ്ങളുടെ ബഹുമാനാർത്ഥം നാളെ ഉച്ചവരെ നിങ്ങൾ ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. എല്ലാവർക്കും കിടപ്പുമുറികളുണ്ട്. സൈമൺ, എന്റെ ഭർത്താവ് ഇവാനെ മുൻവശത്തെ ഹാളിൽ എവിടെ കണ്ടെത്തണമെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. അവൻ ഒരു രഹസ്യ മനുഷ്യനാണ്. മറ്റൊരു വേലക്കാരനെ കാവലിൽ നിർത്തി ഉടൻ എന്റെ അടുക്കൽ വരാൻ അവനോട് പറയുക. ഗാലോവേ പ്രഭു, എന്താണ് സംഭവിച്ചതെന്ന് സ്ത്രീകളോട് പറയാനും പരിഭ്രാന്തി തടയാനും ഏറ്റവും നല്ല വ്യക്തി നിങ്ങളാണ്. അവരും അവിടെ തന്നെ നിൽക്കണം. ഫാദർ ബ്രൗണും ഞാനും മൃതദേഹത്തോടൊപ്പമുണ്ടാകും. ക്യാപ്റ്റന്റെ ഈ ആത്മാവ് വാലൻറൈനിൽ സംസാരിച്ചപ്പോൾ അവർ ഒരു ബ്യൂഗിൾ പോലെ അദ്ദേഹത്തെ അനുസരിച്ചു. ഡോക്ടർ സൈമൺ ആയുധപ്പുരയിലേക്ക് പോയി പബ്ലിക് ഡിറ്റക്ടീവിന്റെ സ്വകാര്യ ഡിറ്റക്ടീവായ ഇവോണിനെ പുറത്താക്കി. ഗാലോവെ ഡ്രോയിംഗ് റൂമിലേക്ക് പോയി തന്ത്രപരമായി ഭയാനകമായ വാർത്ത പറഞ്ഞു. അങ്ങനെ സംഘം അവിടെ ഒത്തുകൂടിയപ്പോഴേക്കും സ്ത്രീകൾ ഞെട്ടിപ്പോയി. ഇതിനകം ശാന്തരായിരുന്നു. അതേസമയം നല്ല പുരോഹിതനും നല്ല നിരീശ്വരവാദിയും മരിച്ചയാളുടെ തലയിലും കാലിലും ചന്ദ്രപ്രകാശത്തിൽ അനങ്ങാതെ മരണത്തിന്റെ രണ്ട് തത്വചിന്തകളുടെ പ്രതീകാത്മക പ്രതിമകൾ പോലെ നിന്നു. വടുവും മീശയുമുള്ള രഹസ്യ മനുഷ്യനായ ഇവാൻ ഒരു പീരങ്കിപ്പന്ത് പോലെ വീട്ടിൽ നിന്ന് പുറത്തുവന്ന് പുൽത്തകടിയിലൂടെ വാലന്റിലേക്ക് ഒഴിട്ടി. ഈ ഗാർഹിക ഡിറ്റക്ടീവ് കഥയുടെ തിളക്കത്തിൽ അവന്റെ മുഖം വളരെ ഉന്മേഷദായകമായിരുന്നു. അവശിഷ്ടങ്ങൾ പരിശോധിക്കാൻ അവൻ തന്റെ യജമാനനോട് അനുവാദം ചോദിച്ചത് ഏതാണ്ട് അസുഖകരമായ ആകാംക്ഷയോടെയായിരുന്നു. ഡബിൾ ക്വോട്ട്: അതെ, നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇവാനെ, വാലൻറ പറഞ്ഞു. പക്ഷേ അധികം താമസിക്കരുത്, നമ്മൾ അകത്തുപോയി ഇത് വീട്ടിൽ നിന്ന് പുറത്തെടുക്കണം. ഇവോൺ തല ഉയർത്തി, പിന്നെ അത് താഴ്ത്താൻ തുടങ്ങി. എന്തുകൊണ്ട്? അയാൾ ശ്വാസം മുട്ടി. അതല്ല, അങ്ങനെയല്ല, അങ്ങനെയാകാൻ കഴിയില്ല. നിങ്ങൾക്ക് ഈ മനുഷ്യനെ അറിയാമോ സർ? ഇല്ല, വാലന്റൈൻ നിസ്സംഗയോടെ പറഞ്ഞു. നമ്മൾ അകത്തേക്ക് പോകേണ്ടതായിരുന്നു. അവർക്കിടയിൽ അവർ മൃതദേഹം പഠനമുറിയിലെ ഒരു സോഫയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് എല്ലാവരും ഡ്രോയിംഗ് റൂമിലേക്ക് പോയി. ഡിറ്റക്ടീവ് നിശബ്ദമായി ഒരു മേശപ്പുറത്ത് ഇരുന്നു, ഒരു മടിയും കൂടാതെ. പക്ഷേ അവന്റെ കണ്ണ് ഒരു ജഡ്ജിയുടെ ഇരുമ്പ് കണ്ണായിരുന്നു. അയാൾ തന്റെ മുന്നിലുള്ള പേപ്പറിൽ കുറച്ച് ദ്രുതക്കുറിപ്പുകൾ എഴുതി, എന്നിട്ട് പെട്ടെന്ന് ചോദിച്ചു, എല്ലാവരും ഇവിടെയുണ്ടോ? മിസ്റ്റർ ബ്രെയിൻ അല്ല, മോസല്ലയിലെ ഡച്ചസ് ചുറ്റും നോക്കി പറഞ്ഞു. ഇല്ല, ലോർഡ് ഗാലോവെ പരുഷമായ ശബ്ദത്തിൽ പറഞ്ഞു. മിസ്റ്റർ നീൽ ഒബ്രെയിൻ അല്ല, എനിക്ക് തോന്നുന്നു. മൃതദേഹം ഇപ്പോഴും ചൂടായപ്പോൾ ആ മാന്യൻ പൂന്തോട്ടത്തിൽ നടക്കുന്നത് ഞാൻ കണ്ടു. ഡിറ്റക്ടീവ് പോയി സാധാരണക്കാരനായ ഒബ്രെയിനെയും മിസ്റ്റർ ബ്രെയിനെയും കൊണ്ടുവരാൻ പറഞ്ഞു. എനിക്കറിയാവുന്ന മിസ്റ്റർ ബ്രെയിൻ ഡൈനിംഗ് റൂമിൽ ഒരു സിഗരറ്റ് തീർക്കുകയാണ്. സാധാരണക്കാരനായ ഒബ്രെയിൻ കൺസർവേറ്ററിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ഉറപ്പില്ല. വിശ്വസ്തനായ പരിചാരകൻ മുറിയിൽ നിന്ന് മിന്നിമറഞ്ഞു. ആർക്കും ഇളകാനോ സംസാരിക്കാനോ കഴിയുന്നതിനു മുമ്പ് വാലന്റൈൻ അതേ സൈനിക വേഗതയിൽ വിശദീകരണം തുടർന്നു. പൂന്തോട്ടത്തിൽ ഒരു മരിച്ച മനുഷ്യനെ കണ്ടെത്തിയെന്നും അവന്റെ തല ശരീരത്തിൽ നിന്ന് വെട്ടിമാരിയെന്നും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഡോക്ടർ സൈമൺ, നിങ്ങളത് പരിശോധിച്ചു? ഒരു മനുഷ്യന്റെ കഴുത്ത് അങ്ങനെ മുറിക്കാൻ വലിയ ശക്തി ആവശ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരുപക്ഷെ വളരെ മൂർച്ചയുള്ള കത്തി മാത്രമേ ആവശ്യമുള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കത്തി ഉപയോഗിച്ച് അത് ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ പറയണം, വിളറിയ ഡോക്ടർ പറഞ്ഞു. അത് ചെയ്യാൻ കഴിയുന്ന വാലന്റെ ഉപകരണം പുനരാരംഭിച്ചതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ? ആധുനിക സാധ്യതകൾക്കുള്ളിൽ സംസാരിക്കുമ്പോൾ ഞാൻ ശരിക്കും ചെയ്തിട്ടില്ല, പറഞ്ഞു ഡോക്ടർ. വേദനാജനകമായ പുരികങ്ങൾ വളച്ചൊടിക്കുന്നു. ഒരു കഴുത്തിൽ കുത്തിത്തുറക്കുക എളുപ്പമല്ല, വിചിത്രമായി പോലും. ഇത് വളരെ വൃത്തിയുള്ള ഒരു മുറിവായിരുന്നു. ഒരു യുദ്ധക്കോടാലി ഉപയോഗിച്ചോ ഒരു പഴയ ഹെഡ്മാന്റെ കോടാലി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു പഴയ രണ്ട് കൈകളുള്ള വാൾ ഉപയോഗിച്ചോ ഇത് ചെയ്യാൻ കഴിയും. പക്ഷേ നല്ല സ്വർഗം, ഡച്ചസ് ഏതാണ്ട് ഉന്മാദാവസ്ഥയിൽ വിളിച്ചു പറഞ്ഞു. ഇവിടെ രണ്ടു കൈകളുള്ള വാളുകളോ യുദ്ധക്കോടാലികളോ ഇല്ല. വാലന്റൈൻ ഇപ്പോഴും തന്റെ മുന്നിൽ കടലാസുമായി തിരക്കിലായിരുന്നു. പറയൂ, അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴും വേഗത്തിൽ എഴുതുന്നു. ഒരു നീണ്ട ഫ്രഞ്ച് കുതിരപ്പടയാളി സേബർ ഉപയോഗിച്ച് ഇത് ചെയ്യാൻ കഴിയുമോ? വാതിലിൽ ഒരു താഴ്ന്ന മുട്ടൽ കേട്ടു. അത് അകാരണമായ കാരണത്താൽ എല്ലാവരുടെയും രക്തം കട്ടിയാക്കി മക്ബത്ത് സേബറിൽ മുട്ടുന്നതുപോലെ. ആ മരവിച്ച നിശബ്ദയ്ക്കിടയിൽ ഡോക്ടർ സൈമൺ ഒരു സേബർ പറയാൻ കഴിഞ്ഞു. അതെ, അത് സാധ്യമാണെന്ന് ഞാൻ കരുതുന്നു. നന്ദി, വാലൻ്റ് പറഞ്ഞു. അകത്തേക്ക് വരൂ, ഇവാൻ. രഹസ്യക്കാരനായ ഇവാൻ വാതിൽ തുറന്ന് കമാൻഡന്റ് നീൽ ഓ ബ്രിയനെ വീണ്ടും കൊണ്ടുവന്നു. ഒടുവിൽ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ കണ്ടെത്തി. ഐറിഷ് ഓഫീസർ എഴുന്നേറ്റു. ക്രമരഹിതനും ധിക്കാരിയുമായി വാതിൽപ്പടിയിൽ നിന്നു. ഡബിൾ ക്വോട്ട്: എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അയാൾ കരഞ്ഞു. ദയവായി ഇരിക്കൂ, വാലന്റൈൻ സുഖകരമായ സമതുലിതമായ സ്വരത്തിൽ പറഞ്ഞു. എന്തുകൊണ്ട്? നിങ്ങൾ നിങ്ങളുടെ വാൾ ധരിച്ചിട്ടില്ല. അത് എവിടെയാണ്? ഞാനത് ലൈബ്രറി മേശപ്പുറത്ത് വച്ചിരുന്നു, ഓ ബ്രെയിൻ പറഞ്ഞു. അവന്റെ ബ്രോഗ് അസ്വസ്ഥമായ മാനസികാവസ്ഥയിൽ ആഴ്ന്നിറങ്ങി. അതൊരു ശല്യമായിരുന്നു. അത് ഇവോണിനെ പിടികൂടുകയായിരുന്നു. വാലന്റൈൻ പറഞ്ഞു, ദയവായി പോയി ലൈബ്രറിയിൽ നിന്ന് സാധാരണ വാളെടുക്കൂ. പിന്നെ ദാസൻ അപ്രത്യക്ഷനായപ്പോൾ മൃതദേഹം കണ്ടെത്തുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങൾ പൂന്തോട്ടത്തിൽ നിന്ന് പോകുന്നത് കണ്ടതായി ലോർഡ് ഗാലോവേ പറയുന്നു. നിങ്ങൾ പൂന്തോട്ടത്തിൽ എന്താണ് ചെയ്യുന്നത്? സാധാരണക്കാരൻ അശ്രദ്ധമായി ഒരു കസേരയിലേക്ക് ചാഞ്ഞു. ഓ, അവൻ ശുദ്ധമായ ഐറിഷ് ഭാഷയിൽ നിലവിളിച്ചു, ചന്ദ്രനെ അഭിനന്ദിച്ചു, പ്രകൃതിയുമായി സംവദിച്ചു, എന്റെ കുട്ടി. ഒരു കനത്ത നിശബ്ദത തളർന്നു, സഹിച്ചു. അതിന്റെ അവസാനം വീണ്ടും ആ നിസ്സാരവും ഭയങ്കരവുമായ മുട്ടൽ വന്നു. ഒരു ഒഴിഞ്ഞ സ്റ്റീൽ സ്കാർബാർഡുമായി ഇവോൺ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഡബിൾ ക്വോട്ട്, എനിക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഇതാണ്, അദ്ദേഹം പറഞ്ഞു. അത് മേശപ്പുറത്ത് വയ്ക്കുക, വാലന്ദ്ര മുകളിലേക്ക് നോക്കാതെ പറഞ്ഞു. മുറിയിൽ മനുഷ്യത്വരഹിതമായ ഒരു നിശബ്ദത ഉണ്ടായിരുന്നു. ശിക്ഷിക്കപ്പെട്ട കൊലപാതകിയുടെ കപ്പൽ തീരത്തിന് ചുറ്റുമുള്ള മനുഷ്യത്വരഹിതമായ നിശബ്ദതയുടെ കടൽ പോലെ. ഡച്ചസിന്റെ ദുർബലമായ ആശ്ചര്യങ്ങൾ വളരെ മുമ്പുതന്നെ ഇല്ലാതായി. ലോർഡ് ഗാലോവേയുടെ വീർപ്പുമുട്ടുന്ന വിദ്വേഷം തൃപ്തികരവും ശാന്തവുമായിരുന്നു. ആ ശബ്ദം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു, ധീരയായ ഒരു സ്ത്രീ പരസ്യമായി സംസാരിക്കുന്ന വ്യക്തവും വിറയ്ക്കുന്നതുമായ ശബ്ദത്തിൽ ലേഡി മാർഗരറ്റ് കരഞ്ഞു. മിസ്റ്റർ ഒ ബ്രെയൻ പൂന്തോട്ടത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും, കാരണം അദ്ദേഹം നിശബ്ദത പാലിക്കേണ്ടതുണ്ട്. അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഞാൻ നിരസിച്ചു. എന്റെ കുടുംബ സാഹചര്യങ്ങളിൽ എനിക്ക് അദ്ദേഹത്തിന് എന്റെ ബഹുമാനം മാത്രമേ നൽകാൻ കഴിയൂ എന്ന് ഞാൻ പറഞ്ഞു. അതിൽ അദ്ദേഹം അല്പം ദേഷ്യപ്പെട്ടു. എന്റെ ബഹുമാനത്തെക്കുറിച്ച് അദ്ദേഹം വലിയ ചിന്തയൊന്നും കാണിച്ചില്ല. എനിക്ക് അത്ഭുതമുണ്ട്, അവൾ ഒരു ഊഷ്മളമായ പുഞ്ചിരിയോടെ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിക്കുമോ എന്ന്, കാരണം ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിന് അത് വാഗ്ദാനം ചെയ്യുന്നു. ഇത്തരമൊരു കാര്യം അദ്ദേഹം ഒരിക്കലും ചെയ്തിട്ടില്ലെന്ന് ഞാൻ എവിടെയും സത്യം ചെയ്യും. ലോർഡ് ഗാലോവേ തന്റെ മകളോട് കയർക്കുകയും അദ്ദേഹം സങ്കൽപ്പിച്ചതുപോലെ അവളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിങ്ങളുടെ നാവ് പിടിക്കൂ, മാഗി, അദ്ദേഹം ഇടിമുഴക്കമുള്ള ഒരു മന്ത്രിപ്പിൽ പറഞ്ഞു. നീ എന്തിനാണ് ആ കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത്? അവന്റെ വാൾ എവിടെ? അവന്റെ ആശയക്കുഴപ്പത്തിലായ കുതിരപ്പട എവിടെ? മകൾ തന്നിലേക്ക് നോക്കുന്നത് കണ്ട് അയാൾ നിന്നു. മുഴുവൻ കൂട്ടത്തിനും ഒരു കാന്തം പോലെ തോന്നിയ ഒരു നോട്ടം. മൂഢ, ഭക്തിയുടെ ഭാവമില്ലാതെ അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. നീ എന്താണ് തെളിയിക്കാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നു? എന്റെ കൂടെയുള്ളപ്പോൾ ഈ മനുഷ്യൻ നിരപരാധിയായിരുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പക്ഷേ അയാൾ നിരപരാധിയല്ലെങ്കിൽ അയാൾ ഇപ്പോഴും എന്റെ കൂടെയുണ്ടായിരുന്നു. തോട്ടത്തിൽ വെച്ച് ഒരാളെ അയാൾ കൊലപ്പെടുത്തിയാൽ ആരെയാണ് അയാൾ കണ്ടിരിക്കുക? ആരാണ് കുറഞ്ഞത് അറിഞ്ഞിരിക്കേണ്ടത്? ഡബിൾ ക്വോട്ട്, സ്വന്തം മകളെ വെറുക്കാൻ നീ നീലിനെ ഇത്രയധികം വെറുക്കുന്നുണ്ടോ? ലേഡി ഗാലോവേ നിലവിളിച്ചു. മുമ്പ് പ്രണയികൾക്കിടയിൽ ഉണ്ടായിരുന്നിരിക്കേണ്ട ആ പൈശാചിക ദുരന്തങ്ങളുടെ സ്പർശനത്തിൽ മറ്റെല്ലാവരും ഞെട്ടലോടെയിരുന്നു. സ്കോട്ടിഷ് പ്രഭുവിന്റെയും അവളുടെ കാമുകനായ ഐറിഷ് സാഹസികന്റെയും അഭിമാനകരമായ വെളുത്ത മുഖം ഇരുണ്ട വീട്ടിലെ പഴയ ഛായാചിത്രങ്ങൾ പോലെ അവർ കണ്ടു. കൊല്ലപ്പെട്ട ഭർത്താക്കന്മാരുടെയും വിഷമുള്ള കാമുകിമാരുടെയും രൂപരഹിതമായ ചരിത്ര ഓർമ്മകൾ നിറഞ്ഞതായിരുന്നു നീണ്ട നിശബ്ദത. ഈ വേദനാജനകമായ നിശബ്ദതയുടെ മധ്യത്തിൽ ഒരു നിഷ്കളങ്ക ശബ്ദം പറഞ്ഞു. അത് വളരെ നീണ്ട ഒരു സിഗരറ്റായിരുന്നു. ഡബിൾ ക്വോട്ട്, ചിന്താഗതിയിലെ മാറ്റം വളരെ മൂർച്ചയുള്ളതായിരുന്നു. ആരാണ് സംസാരിച്ചതെന്ന് കാണാൻ അവർ ചുറ്റും നോക്കേണ്ടി വന്നു. അതായത്, മുറിയുടെ മൂലയിൽ നിന്ന് ചെറിയ ഫാദർ ബ്രൗൺ പറഞ്ഞു, ആ സിഗരറ്റ് മിസ്റ്റർ ബ്രെയിൻ അവസാനിക്കുകയാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരു വാക്കിംഗ് സ്റ്റിക്കിന്റെ അത്രയും നീളമുള്ളതായി തോന്നുന്നു. അപ്രസക്തത ഉണ്ടായിരുന്നിട്ടും വാലന്റൈൻ തലയുയർത്തി നോക്കിയപ്പോൾ മുഖത്ത് ഒരു ഗന്ധവും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. ഡബിൾ ക്വോട്ട്, ശരിയാണ്, അദ്ദേഹം രൂക്ഷമായി പറഞ്ഞു. ഇവാൻ, പോയി മിസ്റ്റർ ബ്രെയിനിനെക്കുറിച്ച് വീണ്ടും നോക്കൂ. അവനെ ഉടൻ തന്നെ ഇവിടെ കൊണ്ടുവരൂ. വസ്തുത ടോട്ടനം വാതിൽ അടച്ച നിമിഷം വാലന്റൈൻ പെൺകുട്ടിയെ പൂർണ്ണമായും പുതിയൊരു ആത്മാർത്ഥതയോടെ അഭിസംബോധന ചെയ്തു. ലേഡി മാർഗരറ്റ്, അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ താഴ്ന്ന അന്തസ്സിനു മുകളിൽ ഉയർന്ന സാധാരണ നൃത്തരീതി വിശദീകരിച്ചതിനുള്ള നിങ്ങളുടെ പ്രവൃത്തിക്ക് ഞങ്ങൾക്കെല്ലാവർക്കും നന്ദിയും ആദരവും തോന്നുന്നു, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ഇടവേളയുണ്ട്. ലോർഡ് ഗാലോവേ പഠനത്തിൽ നിന്ന് ഡ്രോയിംഗ് റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കണ്ടുമുട്ടി. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷമാണ് അദ്ദേഹം പൂന്തോട്ടം കണ്ടെത്തിയത്. സാധാരണക്കാരൻ ഇപ്പോഴും അവിടെ നടക്കുന്നു. ഡബിൾ ക്വോട്ട്, നിങ്ങൾ ഓർക്കണം, മാർഗരറ്റ് അവളുടെ ശബ്ദത്തിൽ നേരിയ പരിഹാസത്തോടെ മറുപടി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ നിരസിച്ചു, അതിനാൽ ഞങ്ങൾ കൈകോർത്ത് തിരിച്ചുവരേണ്ടിയിരുന്നില്ല. എന്തായാലും അദ്ദേഹം ഒരു മാന്യനാണ്. അദ്ദേഹം പിന്നിൽ നിന്ന് മാറി നിന്നു, അതിനാൽ കൊലപാതക കുറ്റം ചുമത്തി. ആ കുറച്ചു മിനിറ്റിനുള്ളിൽ വാലന്റൈൻ ഗൗരവമായി പറഞ്ഞു, അയാൾക്ക് ശരിക്കും തോന്നിയിരിക്കാം. വീണ്ടും ഈ ഇട്ടി വന്നു. ഇവാൻ തന്റെ വടുക്കൽ നിറഞ്ഞ മുഖം കാണിച്ചു. ക്ഷമിക്കണം സർ, അദ്ദേഹം പറഞ്ഞു, പക്ഷേ മിസ്റ്റർ ബ്രെയിൻ വീട് വിട്ടുപോയി. പോയി, വാലന്റെ നിലവിളിച്ചു. ആദ്യമായി എഴുന്നേറ്റു. പോയി. സ്കൂട്ടറാവിയായി ഇവോൺ നർമ്മ ഫ്രഞ്ച് ഭാഷയിൽ മറുപടി പറഞ്ഞു. അവന്റെ തൊപ്പിയും കോട്ടും പോയി. എല്ലാം അടയ്ക്കാൻ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. അവന്റെ ഏതെങ്കിലും അടയാളങ്ങൾ കണ്ടെത്താൻ ഞാൻ വീടിന് പുറത്തേക്ക് ഒയിട്ടി. ഞാൻ ഒന്ന് കണ്ടെത്തി, ഒരു വലിയ അടയാളവും. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാലന്റൈനോട് ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം, അവന്റെ ദാസൻ പറഞ്ഞു. പോയിന്റിലും അരികിലും രക്തത്തിൽ തിളങ്ങുന്ന നഗ്നമായ കുതിരപ്പടയാളി സേബർ സ്ട്രേയുമായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. മുറിയിലുണ്ടായിരുന്ന എല്ലാവരും ഇടിമിന്നൽ പോലെ അതിനെ നോക്കി. പക്ഷേ പരിചയസമ്പന്നനായ ഇവാൻ വളരെ നിശബ്ദമായി മുന്നോട്ടു പോയി. ഡബിൾ കോട്ട്, ഞാനിത് കണ്ടെത്തി, അദ്ദേഹം പറഞ്ഞു. പാരീസിലേക്കുള്ള റോഡിൽ 50 യാർഡ് അകലെയുള്ള കുറ്റിക്കാടുകൾക്കിടയിൽ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ബഹുമാന്യനായ മിസ്റ്റർ ബ്രെയിൻ ഓടിപ്പോയപ്പോൾ അത് എറിഞ്ഞിടത്താണ് ഞാൻ അത് കണ്ടെത്തിയത്. വീണ്ടും ഒരു നിശബ്ദത ഉണ്ടായിരുന്നു, പക്ഷേ ഒരു പുതിയ തരം. വാലന്റൈൻ സേബർ എടുത്തു, അത് പരിശോധിച്ചു. സ്വാധീനമില്ലാത്ത ചിന്ത ഏകാഗ്രയോടെ പ്രതിഫലിപ്പിച്ചു. തുടർന്ന് ഓ ബ്രിയന്റെ നേരെ ബഹുമാനത്തോടെ മുഖം തിരിച്ചു. ഡബിൾ കോട്ട്, കമാഡന്റ്, അദ്ദേഹം പറഞ്ഞു. പോലീസ് പരിശോധനയ്ക്ക് ഈ ആയുധം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും അത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതേസമയം, അദ്ദേഹം കൂട്ടിച്ചേർത്തു, റിംഗിംഗ് സ്കാബാർഡിൽ ഉരുക്ക് തിരികെ അടിച്ചുകൊണ്ട്, ഞാൻ നിങ്ങളുടെ വാൾ നിങ്ങൾക്ക് തിരികെ തരട്ടെ. ഡബിൾ കോട്ട്. ആക്ഷൻ സൈനിക പ്രതീകാത്മകതയിൽ പ്രേക്ഷകർക്ക് കരഘോഷം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. നീൽ ഓ ബ്രിയനെ സംബന്ധിച്ചിടത്തോളം ആ ആംഗ്യമായിരുന്നു അസ്തിത്വത്തിന്റെ വഴിത്തിരിവ്. അവൻ വീണ്ടും നിഗൂഢമായ പൂന്തോട്ടത്തിൽ പ്രഭാതത്തിന്റെ നിറങ്ങളിൽ അലഞ്ഞു നടക്കുമ്പോൾ അവന്റെ സാധാരണ ദുഷ്ടതയുടെ ദാരുണമായ നിഷ്ഫല അവനിൽ നിന്ന് വീണുപോയി. സന്തോഷത്തിന് നിരവധി കാരണങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ലോർഡ് ഗാലോവേ ഒരു മാന്യനായിരുന്നു, അദ്ദേഹത്തോട് ക്ഷമാപണം നടത്തിയിരുന്നു. ലേഡി മാർഗരറ്റ് ഒരു സ്ത്രീയേക്കാൾ മികച്ചതായിരുന്നു, കുറഞ്ഞത് ഒരു സ്ത്രീയെങ്കിലും. പ്രഭാതഭക്ഷണത്തിനു മുമ്പ് പഴയ പുഷ്പകിടക്കകൾക്കിടയിൽ അവർ സഞ്ചരിക്കുമ്പോൾ ക്ഷമാപണത്തേക്കാൾ മികച്ചത് അവൾക്ക് നൽകിയിരിക്കാം. മുഴുവൻ കൂട്ടരും കൂടുതൽ ലാഘവത്വമുള്ളവരും മനുഷ്യത്വമുള്ളവരുമായിരുന്നു, കാരണം മരണത്തിന്റെ കടങ്കഥ അവശേഷിച്ചെങ്കിലും സംശയത്തിന്റെ ഭാരം അവരിൽ നിന്ന് നീക്കി അവർ ഒട്ടും അറിയാത്ത ആ വിചിത്ര കോടീശ്വരനുമായി പാരീസിലേക്ക് പറന്നു. പിശാചിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അവൻ തന്നെ പുറത്താക്കിയിരുന്നു. എന്നിട്ടും കടങ്കഥ അവശേഷിച്ചു. ഡോക്ടർ സൈമണിന്റെ അരികിലുള്ള ഒരു പൂന്തോട്ട സീറ്റിൽ ഓ ബ്രെയൻ സ്വയം എറിഞ്ഞപ്പോൾ ആ സൂക്ഷ്മശാസ്ത്രജ്ഞൻ ഉടൻ തന്നെ അത് പുനരാരംഭിച്ചു. കാര്യങ്ങൾക്ക് അരോചകമായ ചിന്തകളുള്ള ഓ ബ്രെയനിൽ നിന്ന് അയാൾക്ക് വലിയ സംസാരമൊന്നും ലഭിച്ചില്ല. അത് എനിക്ക് വലിയ താൽപ്പര്യമില്ലെന്ന് എനിക്ക് പറയാനാവില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ അത് വളരെ വ്യക്തമായി തോന്നുന്നതിനാൽ. ബ്രെയിൻ ഈ അപരിചിതനെ ഏതോ കാരണത്താൽ വെറുത്തിരുന്നു. അവനെ പൂന്തോട്ടത്തിലേക്ക് ആകർഷിച്ചു, എന്റെ വാളുകൊണ്ട് അവനെ കൊന്നു. പിന്നെ അവൻ പോകുമ്പോൾ വാൾ വലിച്ചെറിഞ്ഞ് നഗരത്തിലേക്ക് ഓടിപ്പോയി. വഴിയിൽ മരിച്ചയാളുടെ പോക്കറ്റിൽ ഒരു യാങ്കി ഡോളർ ഉണ്ടായിരുന്നുവെന്നും അതിനാൽ അയാൾ ബുദ്ധിമാനായ ഒരു നാടോടിക്കാരനാണെന്നും അത് മുറുകെ പിടിക്കുന്നതായും ഇവാൻ എന്നോട് പറയുന്നു. ബിസിനസ്സിൽ എനിക്കൊരു ബുദ്ധിമുട്ടും കാണുന്നില്ല. 5 വലിയ ബുദ്ധിമുട്ടുകളുണ്ട്, ഡോക്ടർ നിശബ്ദമായി പറഞ്ഞു. ചുവരുകൾക്കുള്ളിലെ ഉയർന്ന മതിലുകൾ പോലെ. എന്നെ തെറ്റിദ്ധരിക്കരുത്, ആ തലച്ചോറാണ് അത് ചെയ്തതെന്ന് എനിക്ക് സംശയമില്ല. അയാളുടെ പറക്കൽ എനിക്ക് തോന്നുന്നു അത് തെളിയിക്കുന്നു. പക്ഷേ അയാൾ അത് എങ്ങനെ ചെയ്തു എന്നതിൽ ആദ്യത്തെ ബുദ്ധിമുട്ട്. ഒരു പോക്കറ്റ് കത്തി ഉപയോഗിച്ച് അയാളെ കൊല്ലാൻ കഴിയുന്ന ഒരു മനുഷ്യൻ എന്തിനാണ് മറ്റൊരാളെ വലിയ സേബർ ഉപയോഗിച്ച് കൊല്ലുന്നത്? 2 ബുദ്ധിമുട്ട്, എന്തുകൊണ്ടാണ് ശബ്ദമോ നിലവിളിയോ ഉണ്ടായിരുന്നില്ല? ഒരു മനുഷ്യൻ സാധാരണയായി മറ്റൊരാൾ ഒരു സ്കിമിറ്റർ വീശുന്നതും ഒരു പ്രസ്താവനയും നടത്താത്തതും കാണാറുണ്ടോ? 3 ബുദ്ധിമുട്ട്, ഒരു വേലക്കാരൻ വൈകുന്നേരം മുഴുവൻ മുൻവാതിൽ നോക്കി നിൽക്കുമ്പോൾ ഒരു എലിക്ക് എവിടെയും വാലന്റൈൻസ് പൂന്തോട്ടത്തിൽ കയറാൻ കഴിയില്ല. മരിച്ചയാൾ എങ്ങനെ പൂന്തോട്ടത്തിൽ കയറി? 4 ബുദ്ധിമുട്ട്, അതേ അവസ്ഥയിൽ ഒരു മസ്തിഷ്കം പൂന്തോട്ടത്തിൽ നിന്ന് എങ്ങനെ പുറത്തുവന്നു? ഡബിൾ കോട്ട്. 5 പാതയിലൂടെ പതുക്കെ കയറി വരികയായിരുന്ന ഇംഗ്ലീഷ് പുരോഹിതനെ നോക്കി നീൽ പറഞ്ഞു. ഒരു നിസ്സാരകാര്യമാണെന്ന് ഞാൻ കരുതുന്നു, ഡോക്ടർ പറഞ്ഞു. പക്ഷേ തല എങ്ങനെ വെട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചിത്രമായി തോന്നുന്നു, ഞാൻ കരുതി. കൊലയാളി 1 തവണ അടിച്ചിരുന്നു. പക്ഷേ പരിശോധനയിൽ വെട്ടിമുറിച്ച ഭാഗത്ത് നിരവധി മുറിവുകൾ ഞാൻ കണ്ടെത്തി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തല മുറിഞ്ഞതിനു ശേഷമാണ് അവയ്ക്ക് പരിക്കേറ്റത്. ബ്രെയിൻ തന്റെ ശത്രുവിനെ അത്രയ്ക്ക് വെറുത്തിരുന്നോ, അവൻ ചന്ദ്രപ്രകാശത്തിൽ തന്റെ ശരീരം വെട്ടിക്കളഞ്ഞു നിന്നോ? ഭയങ്കരം, ഓ, ബ്രെയാൻ പറഞ്ഞു, വിറച്ചു. അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയ പുരോഹിതൻ ബ്രൌൺ എത്തി. അവർ അവസാനിക്കുന്നതുവരെ സ്വാഭാവികമായ ലജ്ജയോടെ കാത്തിരുന്നു. എന്നിട്ട് അദ്ദേഹം വിചിത്രമായി പറഞ്ഞു, ഞാൻ തടസ്സപ്പെടുത്താൻ ഖേദിക്കുന്നു, പക്ഷേ വാർത്ത നിങ്ങളോട് പറയാൻ എന്നെ അയച്ചു. വാർത്ത? സൈമൺ ആവർത്തിച്ചു, കണ്ണടയിലൂടെ വേദനയോടെ അവനെ നോക്കി. അതെ, ക്ഷമിക്കണം, ഫാദർ ബ്രൌൺ സൗമ്യമായി പറഞ്ഞു. മറ്റൊരു കൊലപാതകം നടന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാമോ? സീറ്റിലിരുന്ന രണ്ടുപേരും എഴുന്നേറ്റു. അത് ആടിയുളഞ്ഞു. എന്നിട്ടും എന്തൊരു അപരിചിതൻ! റോഡരികുകളിൽ മങ്ങിയ കണ്ണോടെ പുരോഹിതൻ തുടർന്നു, ഇത് അതേ വെറുപ്പുളവാക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് മറ്റൊരു ശിർച്ഛേദമാണ്. പാരീസിലേക്കുള്ള ബ്രെയിനിന്റെ വഴിയിൽ കുറച്ച് യാർഡുകൾ അകലെ നദിയിലേക്ക് രക്തമൊഴുകുന്നത് അവർ കണ്ടെത്തി. അതിനാൽ അവർ കരുതി അദ്ദേഹം ഗ്രിഡ് സ്വർഗത്തിൽ അലറിവിളിച്ചു. ബ്രെയിൻ ഒരു ഏകാധിപതിയാണോ? അമേരിക്കൻ പ്രതികാരബുദ്ധികളുണ്ട്, പുരോഹിതൻ നിസ്സംഗയോടെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, നിങ്ങൾ അത് കാണാൻ ലൈബ്രറിയിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കമാൻഡന്റ് ഒബ്രെയൻ അന്വേഷണത്തിലേക്ക് മറ്റുള്ളവരെ പിന്തുടർന്നു. തീർത്തും അസുഖം തോന്നി. ഒരു സൈനികനെന്ന നിലയിൽ ഈ രഹസ്യ കൂട്ടക്കൊലയെല്ലാം അയാൾക്ക് വെറുപ്പായിരുന്നു. ഈ അമിതമായ ഛേദിക്കലുകൾ എവിടെയാണ് അവസാനിക്കാൻ പോകുന്നത്? ആദ്യം ഒരു തല വെട്ടിമാറ്റപ്പെട്ടു, തുടർന്ന് ഈ കേസിൽ മറ്റൊന്ന്. അദ്ദേഹം സ്വയം കൈബോർഡെ പറഞ്ഞു, രണ്ട് തലകൾ ഒന്നിനേക്കാൾ മികച്ചതാണെന്നത് ശരിയല്ല. അദ്ദേഹം പഠനം കടക്കുമ്പോൾ അദ്ദേഹം ഏതാണ്ട് ഒരു സ്ഥലത്ത് സ്തംഭിച്ചു. ഞെട്ടിപ്പിക്കുന്ന യാദൃശ്ചികത! വാലന്റൈന്റെ മേശപ്പുറത്ത് ചോരയൊലിക്കുന്ന മൂന്നാമത്തെ തലയുടെ നിറമുള്ള ചിത്രം കിടന്നു. അത് വാലന്റൈന്റെ തന്നെ തലയായിരുന്നു. രണ്ടാമത്തെ നോട്ടം അത് ഗില്ലറ്റിൻ എന്ന ദേശീയവാദ പത്രമാണെന്ന് അയാൾക്ക് കാണിച്ചുതന്നു. വധശിക്ഷയ്ക്ക് തൊട്ടുപിന്നാലെ അതിന്റെ രാഷ്ട്രീയ എതിരാളികളിൽ ഒരാളെ ഉരുളുന്ന കണ്ണുകളും പുളയുന്ന സവിശേഷതകളും കാണിക്കുന്നതായിരുന്നു അത്. കാരണം വാലന്റൈൻ ഒരു ശ്രദ്ധേയമായ ഒരു പുരോഹിത വിരുദ്ധനായിരുന്നു. പക്ഷേ ഒബ്രെയൻ തന്റെ പാപങ്ങളിൽ പോലും ഒരുതരം പവിത്രതയുള്ള ഒരു ഐറിഷുകാരനായിരുന്നു. ഫ്രാൻസിന് മാത്രമുള്ള ബുദ്ധിയുടെ ആ വലിയ ക്രൂരതയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ താഴ്വര ഉയർന്നു. ഗോതിക്കു പള്ളികളിലെ വിചിത്രതകൾ മുതൽ പത്രങ്ങളിലെ മൊത്തത്തിലുള്ള കാരിക്കേച്ചറുകൾ വരെ പാരീസിനെ മൊത്തത്തിൽ അയാൾക്ക് തോന്നി. വിപ്ലവത്തിന്റെ ഭീമാകാരമായ ആംഗ്യങ്ങൾ അദ്ദേഹം ഓർത്തു. വാലന്റൈന്റെ മേശയിൽ കിടക്കുന്ന രക്തരൂക്ഷിതമായ രേഖാചിത്രം മുതൽ ഒരു പർവ്വതത്തിനും ഗാർഗോയിലുകളുടെ വനത്തിനും മുകളിൽ NREAMൽ മഹാനായ പിശാച് പുഞ്ചിരിക്കുന്നതുവരെ മുഴുവൻ നഗരത്തെയും ഒരു വൃത്തികെട്ട ഊർജ്ജമായി അദ്ദേഹം കണ്ടു. ലൈബ്രറി നീളമുള്ളതും താഴ്ന്നതും ഇരുണ്ടതുമായിരുന്നു. അതിലേക്കു പ്രവേശിച്ച വെളിച്ചം താഴ്ന്ന ബ്ലൈൻഡുകളിൽ നിന്ന് വെടിയുതിർത്തു. ഇപ്പോഴും വിലാപത്തിന്റെ ചില ചുവപ്പ് നിറമുണ്ടായിരുന്നു. വാലന്റും അവന്റെ ദാസനായ ഇവാൻ ഒരു നീണ്ട അല്പം ചരിഞ്ഞ മേശയുടെ മുകൾ അറ്റത്ത് അവരെ കാത്തിരിക്കുകയായിരുന്നു. അതിൽ സന്ധ്യയിൽ വളരെ വലുതായി കാണപ്പെടുന്ന മൃതദേഹം കിടന്നിരുന്നു. പൂന്തോട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മനുഷ്യന്റെ വലിയ കറുത്ത രൂപവും മഞ്ഞ മുഖവും മാറ്റമില്ലാതെ അവരെ നേരിട്ടു. അന്ന് രാവിലെ നദീതീരങ്ങളിൽ നിന്ന് പിടിക്കപ്പെട്ട രണ്ടാമത്തെ തല അതിനരികിൽ ഒഴുകി ഒഴുകി വീണുകൊണ്ടിരുന്നു. പൊങ്ങിക്കിടക്കേണ്ടിയിരുന്ന ഈ രണ്ടാമത്തെ മൃതദേഹത്തിന്റെ ബാക്കിഭാഗം വീണ്ടെടുക്കാൻ വാലന്റൈൻസ് ആളുകൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഓ, ബ്രിയന്റെ സംവേദനക്ഷമത ഒട്ടും പങ്കിടാത്ത ഫാദർ ബ്രൌൺ രണ്ടാമത്തെ തലയുടെ അടുത്തേക്ക് പോയി. തന്റെ കണ്ണിമ ചിമ്മുന്ന ശ്രദ്ധയോടെ അത് പരിശോധിച്ചു. ചുവന്നതും നിരപ്പായതുമായ പ്രഭാത വെളിച്ചത്തിൽ വെള്ളിത്തീകൊണ്ട് തൊങ്ങുന്ന നനഞ്ഞ വെളുത്ത മുടിയുടെ ഒരു തൂവാല മാത്രമായിരുന്നു അത്. വൃത്തികെട്ടതും പർപ്പിൾ നിറമുള്ളതും ഒരുപക്ഷെ ക്രിമിനൽ സ്വഭാവമുള്ളതുമായി തോന്നുന്ന മുഖം വെള്ളത്തിൽ എറിയുമ്പോൾ മരങ്ങളിലോ കല്ലുകളിലോ വളരെയധികം മുറിവേറ്റിരുന്നു. ഗുഡ് മോർണിംഗ്, കമാൻഡന്റ് ബ്രെയൻ, വാലന്ത്ര ശാന്തമായ ഹൃദയസ്പർശിയോടെ പറഞ്ഞു. ബ്രെയിനിന്റെ കശാപ്പിലെ അവസാന പരീക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഫാദർ ബ്രൗൺ ഇപ്പോഴും വെളുത്ത മുടിയുമായി തലയിൽ കുനിഞ്ഞിരുന്നു. അദ്ദേഹം മുകളിലേക്ക് നോക്കാതെ പറഞ്ഞു, തലച്ചോറ് ഈ തലയും മുറിച്ചു മാറ്റിയെന്ന് എനിക്കുറപ്പുണ്ട്. ശരി, സാമാന്യബുദ്ധി തോന്നുന്നു, വാലന്ത്ര തന്റെ കൈകൾ പോക്കറ്റിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. മറ്റേതിനേക്കാൾ കുറച്ച് യാർഡുകൾക്കുള്ളിൽ കണ്ടെത്തിയ അതേ രീതിയിൽ തന്നെ കൊല്ലപ്പെട്ടു. അവൻ കൊണ്ടുപോയി എന്ന് നമുക്കറിയാം. അതെ അതെ, എനിക്കറിയാം, ഫാദർ ബ്രൗൺ വിധേയത്വത്തോടെ മറുപടി പറഞ്ഞു. എന്നിരുന്നാലും തലച്ചോറിന് ഈ തല മുറിക്കാൻ കഴിയുമായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തുകൊണ്ട്? യുക്തിസഹമായ നോട്ടത്തോടെ ഡോക്ടർ സൈമണിനോട് ചോദിച്ചു. ശരി ഡോക്ടർ, പുരോഹിതൻ മുകളിലേക്ക് നോക്കി കണ്ണിമ വെട്ടിക്കൊണ്ട് പറഞ്ഞു. ഒരു മനുഷ്യന് സ്വന്തം തല മുറിക്കാൻ കഴിയുമോ? എനിക്കറിയില്ല. തന്റെ ചെവികളിൽ ഒരു ഭ്രാന്തമായ പ്രപഞ്ചം ഇടിക്കുന്നതായി ബ്രേ തോന്നി. പക്ഷേ ഡോക്ടർ ആവേശഭരിതമായ പ്രായോഗികതയോടെ മുന്നോട്ടു കുതിച്ചു, നനഞ്ഞ വെളുത്ത മുടി പിന്നിലേക്ക് തള്ളി. ഡബിൾ ക്വോട്ട്. ഓ, സംശയമില്ല, അത് തലച്ചോറാണ്, പുരോഹിതൻ നിശബ്ദമായി പറഞ്ഞു. ഇടത് ചെവിയിലാണ് കൃത്യമായി ആ ചിപ്പ് ഉണ്ടായിരുന്നത്. സ്ഥിരവും തിളക്കമുള്ളതുമായ കണ്ണുകളോടെ പുരോഹിതനെ നോക്കിയിരുന്ന ഡിറ്റക്ടീവ് തന്റെ വായ തുറന്ന് രൂക്ഷമായി പറഞ്ഞു, നിങ്ങൾക്ക് അവനെക്കുറിച്ച് ധാരാളം അറിയാമെന്ന് തോന്നുന്നു ഫാദർ ബ്രൗൺ. എനിക്കറിയാം, ആ ചെറിയ മനുഷ്യൻ ലളിതമായി പറഞ്ഞു. കുറച്ച് ആഴ്ചകളായി ഞാൻ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ നമ്മുടെ പള്ളിയിൽ ചേരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഡബിൾ ക്വോട്ട്. ഒരുപക്ഷെ അവനായിരിക്കാം, ബ്രൗൺ മടിയനായി പറഞ്ഞു. അത് സാധ്യമാണ്. അങ്ങനെയാണെങ്കിൽ, വാലന്റൈൻ ഭയാനകമായ ഒരു പുഞ്ചിരിയോടെ കരഞ്ഞു, നിങ്ങൾക്ക് അവനെക്കുറിച്ചും അവന്റെ ജീവിതത്തെക്കുറിച്ചും അവന്റെ സാധാരണക്കാരനായ ബ്രിയൻ വാലന്റൈന്റെ കയ്യിൽ കൈവച്ചതിനെക്കുറിച്ചും ധാരാളം കാര്യങ്ങൾ അറിയാമായിരിക്കും. ആ അപവാദ മാലിന്യം ഉപേക്ഷിക്കൂ, വാലന്റൈൻ, അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ ഇനിയും കൂടുതൽ വാളുകൾ ഉണ്ടാകാം. പക്ഷേ പുരോഹിതന്റെ സ്ഥിരവും എളിമയുള്ളതുമായ നോട്ടത്തിന് കീഴിൽ വാലന്റൈൻ ഇതിനകം തന്നെ സുഖം പ്രാപിച്ചു. ശരി, അദ്ദേഹം താമസിയാതെ പറഞ്ഞു, ആളുകളുടെ സ്വകാര്യ അഭിപ്രായങ്ങൾക്ക് കാത്തിരിക്കാം. മാന്യരെ, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങളത് നിങ്ങളുടെ മേലും പരസ്പരം നടപ്പിലാക്കണം. ഇനി ഇവാൻ നിങ്ങൾക്ക് അറിയേണ്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഞാൻ കാര്യത്തിലേക്ക് കടക്കണം, അധികാരികൾക്ക് എഴുതണം. ഇനി നമുക്ക് ഇത് മിണ്ടാതിരിക്കാൻ കഴിയില്ല. കൂടുതൽ എന്തെങ്കിലും വാർത്തകളുണ്ടെങ്കിൽ ഞാൻ എന്റെ പഠനമുറിയിൽ എഴുതും. കൂടുതൽ എന്തെങ്കിലും വാർത്തയുണ്ടോ? പോലീസ് മേധാവി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇവാൻ ഡോക്ടർ സൈമണിനോട് ചോദിച്ചു. ഒരു കാര്യം കൂടി സർ എന്നു തോന്നുന്നു, ഇവാൻ തന്റെ നരച്ച പഴയ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അതും പ്രധാനമാണ്. കുത്ത്. പുൽത്തകിടിയിൽ നിങ്ങൾ കണ്ടെത്തിയ ആ പഴയ ബഫറുണ്ട്. മഞ്ഞ തലയുള്ള വലിയ കറുത്ത ശരീരത്തിലേക്ക് ആദരവിന്റെ നടനമില്ലാതെ അദ്ദേഹം വിരൽ ചൂണ്ടി. എന്തായാലും അവൻ ആരാണെന്ന് ഞങ്ങൾ കണ്ടെത്തി. തീർച്ചയായും, അത്ഭുതപ്പെട്ട ഡോക്ടർ നിലവിളിച്ചു. അവൻ ആരാണ്? അവന്റെ പേര് ആർനോൾഡ് ബെക്ക എന്നായിരുന്നു, അണ്ടർ ഡിറ്റക്ടീവ് പറഞ്ഞു. അയാൾക്ക് പല അപരനാമങ്ങളുണ്ടായിരുന്നെങ്കിലും അയാൾ ഒരുതരം അലഞ്ഞുതിരിയുന്ന ഒരു കൊള്ളക്കാരനായിരുന്നു, അമേരിക്കയിലായിരുന്നുവെന്ന് അറിയപ്പെടുന്നു. അങ്ങനെയാണ് ബ്രെയിൻ അയാളുടെ നേരെ കത്തിക്കൊണ്ടത്. ജർമ്മനിയിലാണ് ഞങ്ങൾ പ്രധാനമായും ജോലി ചെയ്തിരുന്നതിനാൽ ഞങ്ങൾക്ക് അദ്ദേഹവുമായി വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. തീർച്ചയായും, ഞങ്ങൾ ജർമ്മൻ പോലീസുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പക്ഷേ വിചിത്രമെന്നു പറയട്ടെ, ലൂയിസ് ബെക്ക എന്നു പേരുള്ള അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹവുമായി ഞങ്ങൾക്ക് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇന്നലെയാണ് അദ്ദേഹത്തെ ഗില്ലറ്റിൻ ചെയ്യേണ്ടി വന്നതെന്ന് ഞങ്ങൾക്ക് തോന്നി. ശരി, അതൊരു റം കാര്യമാണ് മാന്യരെ. പക്ഷേ പുൽത്തകിടിയിലെ ആ മഞ്ഞ ഫ്ളാഗ് കണ്ടപ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചാട്ടം എനിക്കുണ്ടായി. ലൂയിസ് ബെക്കയെ എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഗില്ലറ്റിൻ ചെയ്യുന്നത് ഞാൻ കണ്ടില്ലെങ്കിൽ അത് പുല്ലിൽ കിടക്കുന്ന ലൂയിസ് ബെക്കയാണെന്ന് ഞാൻ സത്യം ചെയ്യുമായിരുന്നു. അപ്പോൾ തീർച്ചയായും ജർമ്മനിയിലുള്ള അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരനെ ഞാൻ ഓർമ്മിച്ചു. സൂചന പിന്തുടർന്ന് വിശദീകരണക്കാരനായ ഇവാൻ നിർത്തി, ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല എന്ന നല്ല കാരണത്താൽ. സാധാരണക്കാരനും ഡോക്ടറും അവർ രണ്ടുപേരും ഫാദർ ബ്രൗണിനെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് വേദനിക്കുന്ന ഒരാളെപ്പോലെ അവൻ തന്റെ കാലിൽ ഉറച്ചുനിന്നു, തന്റെ ക്ഷേത്രങ്ങൾ മുറുകെ പിടിച്ചു. നിർത്തൂ, 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 അവൻ കരഞ്ഞു. ഒരു മിനിറ്റ് സംസാരിക്കുന്നത് നിർത്തൂ, കാരണം എനിക്ക് പകുതി കാണാം. ദൈവം എനിക്ക് ശക്തി നൽകുമോ? ഡബിൾ ക്വോട്ട്. എന്റെ മസ്തിഷ്കം ഒരുവനെ ചാടിയെല്ലാം കാണാൻ പ്രേരിപ്പിക്കുമോ? സ്വർഗം എന്നെ സഹായിക്കുമോ? ഞാൻ ചിന്തിക്കാൻ വളരെ മിടുക്കനായിരുന്നു. അക്വിനസിലെ ഏത് പേജും എനിക്ക് ഒരിക്കൽ വ്യാഖ്യാനിക്കാൻ കഴിയും. എന്റെ തല പിളരുമോ അതോ അത് കാണുമോ? ഞാൻ പകുതി കാണുന്നു, എനിക്ക് പകുതി മാത്രമേ കാണാൻ കഴിയൂ. അവൻ തന്റെ തല കൈകളിൽ പൂഴ്ത്തി ചിന്തയുടെയോ പ്രാർത്ഥനയുടെയോ ഒരുതരം കഠിനമായ പീഡനത്തിൽ നിന്നു. അതേസമയം മറ്റു മൂന്ന് പേർക്കും അവരുടെ വന്യമായ 12 മണിക്കൂറിലെ ഈ അവസാന അത്ഭുതത്തെ നോക്കിനിൽക്കാൻ മാത്രമേ കഴിയൂ. ഫാദർ ബ്രൗണിന്റെ കൈകൾ വീണപ്പോൾ ഒരു കുട്ടിയുടെ കൈകൾ പോലെ വളരെ പുതുമയുള്ളതും ഗൗരവമുള്ളതുമായ ഒരു മുഖം അവർ കാണിച്ചു. അവൻ ഒരു വലിയ നെടുവീർപ്പിട്ട് പറഞ്ഞു, നമുക്കിത് എത്രയും വേഗം പറഞ്ഞു തീർക്കാം. ഇതാ നോക്കൂ, നിങ്ങളെ എല്ലാവരെയും സത്യം ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും വേഗമേറിയ മാർഗമാണിത്. ഡബിൾ കോട്ട്. അയാൾ ഡോക്ടറുടെ നേരെ തിരിഞ്ഞു. ഡോക്ടർ സൈമൺ, അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ശക്തമായ ഒരു ഹെഡ്പീസ് ഉണ്ട്. ഇന്ന് രാവിലെ ഈ ബിസിനസ്സിനെക്കുറിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള 5 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ കേട്ടു. ശരി, നിങ്ങൾ അവ വീണ്ടും ചോദിച്ചാൽ ഞാൻ അവയ്ക്ക് ഉത്തരം നൽകും. സംശയത്തിലും അത്ഭുതത്തിലും സൈമണിന്റെ പാത്രങ്ങൾ മൂക്കിൽ നിന്ന് വീണു. പക്ഷേ അദ്ദേഹം ഉടനെ ഉത്തരം നൽകി. ശരി, നിങ്ങൾക്കറിയാവുന്ന ആദ്യത്തെ ചോദ്യം, ഒരു മനുഷ്യന് ഒരു ബോഡ്ഗിൻ ഉപയോഗിച്ച് കൊല്ലാൻ കഴിയുമ്പോൾ ഒരു മനുഷ്യൻ എന്തിനാണ് മറ്റൊരാളെ ഒരു വിചിത്രമായ സേബർ ഉപയോഗിച്ച് കൊല്ലേണ്ടത് എന്നതാണ്. ഒരു ബോഡ്ഗിൻ ഉപയോഗിച്ച് ഒരു മനുഷ്യനെ തല വെട്ടാൻ കഴിയില്ല, ബ്രൗൺ ശാന്തമായി പറഞ്ഞു. ഈ കൊലപാതകത്തിന് ശിർച്ഛേദം അനിവാര്യമായിരുന്നു. എന്തുകൊണ്ട്? ഒബ്രയാൻ താൽപര്യത്തോടെ ചോദിച്ചു. അടുത്ത ചോദ്യം ഫാദർ ബ്രൗണിനോട് ചോദിച്ചു. ശരി, ആ മനുഷ്യൻ എന്തുകൊണ്ട് നിലവിളിച്ചില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തില്ല? ഡോക്ടർ ചോദിച്ചു. പൂന്തോട്ടങ്ങളിലെ സേബറുകൾ തീർച്ചയായും അസാധാരണമാണ്. ചില്ലകൾ, പുരോഹിതൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. മരണസ്ഥലത്തേക്ക് നോക്കിയ ജനാലയിലേക്ക് തിരിഞ്ഞു. ആരും ചില്ലകളുടെ അഗ്രം കണ്ടില്ല. അവ എന്തിനാണ് ആ പുൽത്തകിടിയിൽ കിടക്കേണ്ടത്? അത് നോക്കൂ, ഒരു മരത്തിൽ നിന്നും ഇതുവരെ അകലെ. അവ മുറിച്ചു മാറ്റിയിട്ടില്ല. അവ വെട്ടിമാറ്റപ്പെട്ടു. കൊലയാളി ശത്രുവിനെ വാളുകൊണ്ട് തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ആകാശത്ത് ഒരു ശാഖ എങ്ങനെ മുറിക്കാമെന്ന് കാണിച്ചു. പിന്നെ ശത്രു കുനിഞ്ഞപ്പോൾ നിശബ്ദമായി ഒരു വെട്ടേറ്റു, തല വീണു. ശരി, ഡോക്ടർ പതുക്കെ പറഞ്ഞു, അത് മതിയെന്ന് തോന്നുന്നു. പക്ഷേ എന്റെ അടുത്ത 2 ചോദ്യങ്ങൾ ആരെയും ഞെട്ടിക്കും. പുരോഹിതൻ ഇപ്പോഴും ജനാലയിലൂടെ വിമർശനാത്മകമായി നോക്കി നിന്നു, കാത്തിരുന്നു. പൂന്തോട്ടം മുഴുവൻ വായുസഞ്ചാരമില്ലാത്ത ഒരു അറ പോലെ അടച്ചിരിക്കുന്നതെങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം. ഡോക്ടറെ സമീപിച്ചു. ശരി, ആ അപരിചിതൻ എങ്ങനെയാണ് പൂന്തോട്ടത്തിൽ കയറിയത്? തിരിഞ്ഞു നോക്കാതെ ചെറിയ പുരോഹിതൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ ഒരിക്കലും അപരിചിതനായ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. നിശബ്ദത ഉണ്ടായിരുന്നു. തുടർന്ന് പെട്ടെന്ന് ഒരു ബാലിശമായ ചിരിയുടെ ഒരു പൊട്ടിച്ചിരി ആ പിരിമുറുക്കം ശമിപ്പിച്ചു. ബ്രൗണിന്റെ പരാമർശത്തിലെ അസംബന്ധം ഇവാനെ പരിഹാസത്തിലേക്ക് തള്ളിവിട്ടു. ഓ, അവൻ നിലവിളിച്ചു. പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു വലിയ തടിച്ച ശവശരീരം ഒരു സോഫയിൽ വലിച്ചിഴച്ചില്ല. അവൻ പൂന്തോട്ടത്തിൽ കയറിയിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. പൂന്തോട്ടത്തിൽ കയറി, ബ്രൗൺ ചിന്താപൂർവം ആവർത്തിച്ചു. ഇല്ല, പൂർണ്ണമായും അല്ല. എല്ലാം തൂക്കിയിടുക, സൈമൺ നിലവിളിച്ചു. ഒരാൾ ഒരു പൂന്തോട്ടത്തിൽ കയറുന്നു അല്ലെങ്കിൽ അവൻ കയറുന്നില്ല. ഡബിൾ കോട്ട്. അനിവാര്യമല്ല, പുരോഹിതൻ ഒരു നേർത്ത പുഞ്ചിരിയോടെ പറഞ്ഞു. ഡോക്ടറെ, അടുത്ത ചോദ്യം എന്താണ്? നിങ്ങളുടെ അസുഖം എനിക്ക് തോന്നുന്നു, ഡോക്ടർ സൈമൺ രൂക്ഷമായി വിളിച്ചു പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. ബ്രെയിൻ എങ്ങനെയാണ് പൂന്തോട്ടത്തിൽ നിന്ന് പുറത്തുവന്നത്? അവൻ പൂന്തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. പൂന്തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, സൈമൺ പൊട്ടിത്തെറിച്ചു. പൂർണ്ണമായും പുറത്തിറങ്ങിയില്ല, ഫാദർ ബ്രൗൺ പറഞ്ഞു. ഫ്രഞ്ച് യുക്തിയുടെ ഉന്മാദത്തിൽ സൈമൺ മുഷ്ടിച്ചുരുട്ടി. ഒരു മനുഷ്യൻ ഒരു പൂന്തോട്ടത്തിൽ നിന്ന് പുറത്തുകടന്നാലും പുറത്തുകടക്കില്ല, അവൻ കരഞ്ഞു. എപ്പോഴും അങ്ങനെയല്ല, ഫാദർ ബ്രൗൺ പറഞ്ഞു. ഡോക്ടർ, സൈമൺ അക്ഷമയോടെ എഴുന്നേറ്റു. അത്തരം അർത്ഥശൂന്യമായ സംസാരത്തിൽ എനിക്ക് സമയം കളയാൻ കഴിയില്ല, അദ്ദേഹം ദേഷ്യത്തോടെ കരഞ്ഞു. ഒരു മനുഷ്യൻ ഒരു മതിലിന്റെ ഒരു വശത്തോ മറുവശത്തോ നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കില്ല. ഡോക്ടർ, പുരോഹിതൻ വളരെ സൗമ്യമായി പറഞ്ഞു, ഞങ്ങൾ എല്ലായ്പ്പോഴും വളരെ സന്തോഷത്തോടെ ഒരുമിച്ചു കഴിഞ്ഞു. പഴയ സൗഹൃദത്തിനു വേണ്ടിയാണെങ്കിൽ നിർത്തി നിങ്ങളുടെ 5-ാമത്തെ ചോദ്യം എന്നോട് പറയൂ. ഡബിൾ കോട്ട്. അക്ഷമനായ സൈമൺ വാതിലിനടുത്തുള്ള ഒരു കസേരയിൽ മുങ്ങിത്താഴുന്നു. എന്നിട്ട് ചുരുക്കത്തിൽ പറഞ്ഞു, തലയും തോളുകളും വിചിത്രമായ രീതിയിൽ മുറിഞ്ഞിരിക്കുന്നു. മരണശേഷം ചെയ്തതുപോലെ തോന്നി. ഡബിൾ കോട്ട്. അതെ, അനങ്ങാതെയിരുന്ന പുരോഹിതൻ പറഞ്ഞു. നിങ്ങൾ കരുതിയിരുന്ന ഒരു ലളിതമായ നുണ കൃത്യമായി അനുമാനിക്കുന്നതിനായാണ് ഇത് ചെയ്തത്. തല ശരീരത്തിന്റേതാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായാണ് ഇത് ചെയ്തത്. ഡബിൾ കോട്ട്. ഗാലിക്കോ ബ്രിയനിൽ എല്ലാ രാക്ഷസന്മാരെയും ഭയങ്കരമായി ചലിപ്പിക്കുന്ന തലച്ചോറിന്റെ അതിർത്തി. മനുഷ്യന്റെ അസ്വാഭാവിക ഫാന്റസി സൃഷ്ടിച്ച എല്ലാ കുതിരപ്പടയാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കുഴപ്പമില്ലാത്ത സാന്നിധ്യം അയാൾക്ക് അനുഭവപ്പെട്ടു. ആദ്യ പിതാവിന്റെ ശബ്ദത്തേക്കാൾ പഴക്കമുള്ള ഒരു ശബ്ദം അവന്റെ ചെവിയിൽ ഇങ്ങനെ പറയുന്നതായി തോന്നി: ഇരട്ട ഫലങ്ങളുള്ള മരം വളരുന്ന ഭീമാകാരമായ പൂന്തോട്ടത്തിൽ നിന്ന് പുറത്തുകടക്കുക. രണ്ട് തലകളുള്ള മനുഷ്യൻ മരിച്ച ദുഷ്ട ഉദ്യാനത്തെ ഒഴിവാക്കുക. എന്നിരുന്നാലും ഈ ലജ്ജാകരമായ പ്രതീകാത്മക രൂപങ്ങൾ അവന്റെ ഐറിഷ് ആത്മാവിന്റെ പുരാതന കണ്ണാടിയിലൂടെ കടന്നുപോകുമ്പോൾ അവന്റെ ഫ്രഞ്ച് ബുദ്ധി വളരെ ജാഗ്രത പുലർത്തിയിരുന്നു. വിചിത്രമായ പുരോഹിതനെ മറ്റുള്ളവരെ പോലെ സൂക്ഷ്മമായും അവിശ്വസനീയമായും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഫാദർ ബ്രൗൺ ഒടുവിൽ തിരിഞ്ഞു, ജനാലയ്ക്കരികിൽ മുഖം ഇടതൂർന്ന നിഴലിൽ നിന്നു. പക്ഷേ ആ നിഴലിൽ പോലും അത് ചാരം പോലെ വിളറിയതായി അവർക്ക് കാണാൻ കഴിഞ്ഞു. എന്നിരുന്നാലും ഭൂമിയിൽ ഗാലിക്ക് ആത്മാക്കളില്ലാത്തതുപോലെ അദ്ദേഹം വളരെ വിവേകത്തോടെ സംസാരിച്ചു: മാന്യരെ, നിങ്ങൾ പൂന്തോട്ടത്തിൽ ബെക്കയുടെ വിചിത്രമായ ശരീരം കണ്ടെത്തിയില്ല. പൂന്തോട്ടത്തിൽ നിങ്ങൾക്ക് ഒരു വിചിത്രമായ ശരീരവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഡോക്ടർ, സൈമണിന്റെ യുക്തിവാദത്തിനു മുന്നിൽ ബെക്ക ഭാഗികമായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിക്കുന്നു. നിഗൂഢമായ ശവശരീരത്തിന്റെ കറുത്ത ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇവിടെ നോക്കൂ. നിങ്ങൾ ആ മനുഷ്യനെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? അവൻ അജ്ഞാതന്റെ കഷണ്ടിയുള്ള മഞ്ഞ തല വേഗത്തിൽ ഉരുട്ടിമാറ്റി അകത്താക്കി വെളുത്ത നിറമുള്ള തല അതിനടുത്തായി സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ പൂർണ്ണവും ഏകീകൃതവും വ്യക്തവുമായ രീതിയിൽ ജൂലിയസ് കെ. ബ്രെയിൻ, കൊലയാളി, നിശബ്ദമായി ബ്രൗണിനെ സമീപിച്ചു. ശത്രുവിന്റെ തല വെട്ടിമാറ്റി വാൾ മതിലിനു മുകളിലൂടെ എറിഞ്ഞു. പക്ഷേ വാൾ മാത്രം എറിയാൻ അയാൾക്ക് വളരെ ബുദ്ധിയുണ്ടായിരുന്നു. അയാൾ തല മതിലിനു മുകളിലൂടെ എറിഞ്ഞു. പിന്നെ അയാൾക്ക് മൃതദേഹത്തിലേക്ക് മറ്റൊരു തലയിൽ അടിക്കേണ്ടി വന്നു. ഒരു സ്വകാര്യ ഇൻവെസ്റ്റ് വേണമെന്ന് നിർബന്ധിച്ചു. നിങ്ങൾ എല്ലാവരും തികച്ചും പുതിയൊരു മനുഷ്യനെ സങ്കൽപ്പിച്ചു. മറ്റൊരു തലയിൽ അടിക്കൂ, ഓബ്രിയൻ നോക്കി പറഞ്ഞു. മറ്റേത് തല? പൂന്തോട്ട കുറ്റിക്കാട്ടിൽ തലകൾ വളരില്ല അല്ലേ? ഇല്ല, ഫാദർ ബ്രൗൺ വാചാലനായി തന്റെ ബൂട്ടുകളിലേക്ക് നോക്കി. അവ വളരുന്നത് ഒരു സ്ഥലമേയുള്ളൂ. അവ ഗില്ലറ്റിന്റെ കൊട്ടയിൽ വളരുന്നു. അതിനടുത്തായി കൊലപാതകത്തിന് ഒരു മണിക്കൂർ മുമ്പ് പോലീസ് മേധാവി അരിസ്റ്റിഡ് വാലന് നിൽക്കുന്നുണ്ടായിരുന്നു. ഓ എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നെ കഷണങ്ങളാക്കുന്നതിന് ഒരു മിനിറ്റ് കൂടി കേൾക്കൂ. വാദിക്കാവുന്ന ഒരു കാരണത്തിനായി ഭ്രാന്തനാകുന്നത് സത്യസന്ധതയാണെങ്കിൽ വാലന്റെ ഒരു സത്യസന്ധനാണ്. പക്ഷേ ആ തണുത്ത ചാരനിറത്തിലുള്ള കണ്ണിൽ നിങ്ങൾ ഒരിക്കലും കണ്ടില്ലേ? കുരിശിന്റെ അന്ധവിശ്വാസം എന്ന് വിളിക്കുന്നതിനെ തകർക്കാൻ അവൻ എന്തും ചെയ്യും, എന്തും ചെയ്യും. അതിനായി അവൻ പോരാടി, പട്ടിണി കിടന്നു. ഇപ്പോൾ അവൻ അതിനുവേണ്ടി കൊലപ്പെടുത്തി. തലച്ചോറുകൾ. ഇതുവരെ നിരവധി വിഭാഗങ്ങൾക്കിടയിൽ ഭ്രാന്തരായ ദശലക്ഷക്കണക്കിന് ആളുകൾ ചിതറിക്കിടക്കുകയായിരുന്നു. അവർ കാര്യങ്ങളുടെ സന്തുലിതാവസ്ഥ മാറ്റാൻ ഒന്നും ചെയ്തില്ല. എന്നാൽ നിരവധി ചിതറിക്കിടക്കുന്ന സംശയാലുക്കളെപ്പോലെ മസ്തിഷ്കം നമ്മിലേക്ക് ഒഴുകിയെത്തുന്നുവെന്ന് വാലന്റൈൻ ഒരു മന്ത്രിക്കൽ കേട്ടു. അത് തികച്ചും വ്യത്യസ്തമായ കാര്യമായിരുന്നു. ഫ്രാൻസിലെ ദരിദ്രവും ധിക്കാരിയുമായ സഭയിലേക്ക് മസ്തിഷ്കം സാധനങ്ങൾ ഒഴിക്കും. ഗില്ലറ്റിൻ പോലുള്ള 6 ദേശീയ പത്രങ്ങളെ അദ്ദേഹം പിന്തുണയ്ക്കും. യുദ്ധം ഇതിനകം ഒരു പോയിന്റിൽ സന്തുലിതമായിരുന്നു. മതഭ്രാന്തൻ അപകടത്തിൽ തീപിടിച്ചു. കോടീശ്വരനെ നശിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം അത് ചെയ്തു. ഏറ്റവും വലിയ ഡിറ്റക്ടീവുകൾ തന്റെ ഒരേയൊരു കുറ്റകൃത്യം ചെയ്യുമെന്ന് ഒരാൾ പ്രതീക്ഷിക്കുന്നതുപോലെ. ബെക്കിയുടെ ഛേദിക്കപ്പെട്ട തലയെ ഏതെങ്കിലും ക്രിമിനോളജിക്കൽ ഒഴികഴിവിന്റെ പേരിൽ അദ്ദേഹം സംഗ്രഹിക്കുകയും അത് തന്റെ ഔദ്യോഗിക പെട്ടിയിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ആ പരാജയത്തിന്റെ അവസാനം ലോർഡ് ഗാലോവെ കേട്ടില്ലെന്ന് ബ്രെയിനുമായി അദ്ദേഹം അവസാന വാദം നടത്തി. അദ്ദേഹം അവനെ മുദ്രയിട്ട പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. വാളെടുപ്പിനെക്കുറിച്ച് സംസാരിച്ചു. ചില്ലകളും ഒരു വാളും ഉപയോഗിച്ചു. ചിത്രീകരണം. വടുവുള്ള ഇവാൻ എഴുന്നേറ്റു. ഭ്രാന്തൻ, അവൻ അലറി, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ നീ ഇപ്പോൾ എന്റെ യജമാനന്റെ അടുത്തേക്ക് പോകും. ഞാൻ അവിടെ പോകുകയായിരുന്നു, ബ്രൗൺ ഗൗരവമായി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് കുറ്റസമ്മതം നടത്തണമെന്ന് ആവശ്യപ്പെടണം. ഇതെല്ലാം വലിയ ഡിറ്റക്റ്റീവ് തന്റെ മേശപ്പുറത്തിരുന്നു. അവരുടെ പ്രക്ഷുബ്ധമായ പ്രവേശനം കേൾക്കാൻ പോലും തിരക്കിലായിരുന്നു. അവർ ഒരു നിമിഷം നിർത്തി. പിന്നെ ആ നിവർന്നു നിൽക്കുന്നതും മനോഹരവുമായ മുതുകിന്റെ നോട്ടത്തിൽ എന്തോ ഒന്ന് ഡോക്ടറെ പെട്ടെന്ന് മുന്നോട്ട് ഓടിച്ചു. ഒരു സ്പർശനവും ഒരു നോട്ടവും വാലന്റൈന്റെ കൈമുട്ടിൽ ഒരു ചെറിയ പെട്ടി ഗുളികകളുണ്ടെന്നും വാലന്റൈൻ തന്റെ കസേരയിൽ മരിച്ചിട്ടുണ്ടെന്നും ആത്മഹത്യയുടെ അന്തമായ മുഖത്ത് കാഡോയുടെ അഭിമാനത്തേക്കാൾ കൂടുതലാണെന്നും അയാൾക്ക് കാണിച്ചുതന്നു. ജി കെ ചെസ്റ്റർട്ടൺ എഴുതിയ ദി ഇന്നസെൻസ് ഓഫ് ഫാദർ ബ്രൗണിലെ ദി സീക്രട്ട് ഗാർഡന്റെ അവസാനം അതാണ്. മാഗ്ബി ഓഡിയോ 2023 നായി ഗ്രെഗ് വാഗ്ലാൻഡ് വായിച്ചത്. കേട്ടതിന് നന്ദി.